We try to follow the example of Jesus in every area.
ella mekhalayilum yesuvinte udaharanam maatruga pinpatruvanana shramikkarullu.
Even in the matter of preaching God's word,
deiva vachanam prasangikkunna karyathilum,
all of you, not those of you who preach God's word, must try and study how Jesus preached.
ningal deiva vachanam prasangikkunna aalukal യേശുക്രിസ്തു എങ്ങനെയാണ് ദൈവവചനം പ്രസംഗിച്ചത് എന്ന് നിങ്ങൾ അത് പഠിക്കുവാനായിട്ട് ശ്രമിക്കണം.
That's one of the things I studied when I started preaching.
ഞാൻ പ്രസംഗിക്കാൻ ആരംഭിച്ച സമയത്ത് യേശുക്രിസ്തു എങ്ങനെയാണ് പ്രസംഗിച്ചത് എന്ന് ഞാൻ പഠിക്കുകയുണ്ടായി.
And I spent many years thinking about it.
ഞാൻ പല വർഷങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു ആലോചിച്ചു.
Because if we don't study from there,
അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ,
all of us will follow what we see in other preachers.
അല്ലെങ്കിൽ മറ്റ് പ്രസംഗകർ ചെയ്യുന്നത് കണ്ട് അത് അനുകരിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്.
ഫോർ എക്സാമ്പിൾ,
ഉദാഹരണമായി,
ഐ വാസ് ഇൻ വൺ പ്ലേസ്,
ഞാൻ ഒരു സ്ഥലത്ത് ആയിരുന്നു.
സോ ഇറ്റ് വാസ് ദേർ വാസ് മെനി പീപ്പിൾ ഫ്രം ദ പബ്ലിക് ഹു ആസ്ക്ഡ് മീ എ ക്വസ്റ്റ്യൻ.
പൊതുവേ
മീൻസ് പീപ്പിൾ ഫ്രം അതർ ഡിനോമിനേഷൻസ്.
മറ്റ് സഭാ വിഭാഗങ്ങളിൽ നിന്നുള്ള പൊതു ആയിട്ടുള്ള മീറ്റിംഗിൽ അവിടെ നിന്നുള്ള ചില ആളുകൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു.
Why don't, Brother Zach, why don't you say hallelujah in between your messages like all Pentecostal preachers?
Appo avaru choichu chodyam edana ella matte Pentecost prasangare pole prasangathinidayil endana Brother Zach thangal hallelujah ennu parayathu?
I said because I never see Jesus saying it.
Njan oru uttaram paranju karana Yesu Christ angane parayunnathu njan kandittilla.
I don't hear him saying blessed are the poor in spirit, hallelujah.
യേശു ക്രിസ്തു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ഹല്ലേലൂയ എന്ന് പറയുന്നത് നമ്മളിവിടെ വായിക്കുന്നില്ല.
And I said, I've got so much to say that if I keep saying hallelujah, it'll take double the time.
എനിക്ക് പറയാൻ വളരെയധികം കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് കൂടുതൽ സമയം വേണ്ടി വരും, ഇരട്ടി സമയമെടുക്കും പറയാൻ.
So, many of us may unconsciously be imitating what we have seen in certain Pentecostal or other preachers whom we have admired when we were younger.
Nam cheriya prayamayirunnappol yuvakkalayirunna samayathu nam bahumanichirunna aadirichirunna pala Pentecost prasangarudeyum shaili nam ariyade nam anugarikkunnavaraanu.
And if you see some of these Christian television programs, you see these American preachers, they are a little different.
ഈ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ അമേരിക്കൻ പ്രസംഗരെ ശ്രദ്ധിച്ചാൽ, ക്രിസ്ത്യൻ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ അത് അവർ കുറച്ചുകൂടെ വ്യത്യസ്തരാണ്.
They can't speak with a mic like this.
അവർക്ക് ഇങ്ങനെ മൈക്ക് പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല.
Not this type of mic with a cord.
ഇങ്ങനെ കോഡുള്ള ഈ മൈക്ക് കൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല.
Because they run so much, the cord will get around their legs and so they must have cordless mic.
അപ്പോ ഈ കോഡ് ഉള്ളതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതുകൊണ്ട് കോഡ് കാലിൽ കുരുങ്ങി പോകും. അതുകൊണ്ട് അവർക്ക് കോർഡ്ലെസ് മൈക്ക് തന്നെ വേണം.
Ask myself, can I picture Jesus running around while he was speaking?
Appo njan ennodu thanne chodikkum, Yesu Christ prasangikkunna samayathu stage lude allengil prasangikkunna idathu angottum ingottum odunnathu namukku sankalpikkan kazhiyumo?
I believe there was a seriousness about Jesus speaking that he did not make people to admire how he can run around or any such thing.
അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതോ ആ തരത്തിലുള്ള ഓരോ വിക്രിയകൾ കാണിച്ച് ആ പ്രസംഗത്തിന്റെ ഗൗരവം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് യേശു ക്രിസ്തു ശ്രദ്ധിച്ചു.
The other thing I see is that Jesus, many times when he preached, people asked him questions.
അതുപോലെ തന്നെ ഞാൻ കാണുന്നത് യേശു ക്രിസ്തു പ്രസംഗിക്കുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ യേശു ക്രിസ്തുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചു.
And if you read the Gospels carefully,
നിങ്ങൾ സുവിശേഷം ശ്രദ്ധിച്ച് വായിച്ചാൽ,
you'll find some questions he did not answer.
ചില ചോദ്യങ്ങൾക്ക് യേശു ക്രിസ്തു ഉത്തരം പറഞ്ഞില്ല.
He would give some indirect answer and then he would say, I'm not going to reply to that.
Chila chodyangalkku chilappol nerittu marubadi parayada endengil karyangal paranju adine thudarnu njan uttaram parayunnilla ennu parayum.
Sometimes he'd give a detailed answer.
Chila uttarangalkku valare detailed aayittu thanne valare vivarichu uttaram parayum.
So there also we got to learn.
അവിടെ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കണം.
Why did he give a detailed answer sometimes and sometimes he would just turn them off with one word?
ചില ചോദ്യങ്ങൾക്ക് എന്താണ് വളരെ വിവരിച്ച് ഉത്തരം പറഞ്ഞത്, ചില ചോദ്യങ്ങൾക്ക് എന്താണ് ഉത്തരം പറയാതെ വിട്ടത്?
He was discerning to see where is a person really seeking to live a godly life and wants to know an answer.
ഒരു മനുഷ്യൻ എവിടെയാണ് ഒരു ദൈവഭക്തിയുള്ള ജീവിതം ജീവിക്കുവാൻ ആഗ്രഹിച്ച് അതിനോട് ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉത്തരമാണോ അദ്ദേഹം അന്വേഷിക്കുന്നത്?
Just curious about things which don't help towards a godly life.
അല്ലെങ്കിൽ ഒരു ദൈവഭക്തിയുള്ള ജീവിതത്തിന് പ്രയോജനം ചേരാത്ത ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷകൾ കൊണ്ട് മാത്രമാണോ? അദ്ദേഹം ചോദിക്കുന്നത്. യേശു ക്രിസ്തു ഇത് വിവേചിച്ചു.
സോ ഐ ട്രൈ ടു ഫോളോ ജീസസ് ഇൻ ദാറ്റ് ഏരിയ ഓൾസോ.
അതുകൊണ്ട് ആ മേഖലയിലും ഞാൻ യേശുവിനെ പിൻപറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ പിൻപറ്റുന്നവനാണ് ഞാൻ.
സീ, ലെറ്റ് മീ ഷോ യു എ വേഴ്സ്.
ഞാൻ നിങ്ങൾക്ക് ഒരു വാക്യം കാണിക്കട്ടെ.
ഇൻ ദ ബുക്ക് ഓഫ് പ്രൊവേർബ്സ്,
സദൃശവാക്യങ്ങൾ,
ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദീസ് ടു വേഴ്സസ്?
ഈ രണ്ട് വാക്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക?
പ്രൊവേർബ്സ് 26,
സദൃശവാക്യങ്ങൾ 26,
verses 4 and 5,
നാലും അഞ്ചും വാക്യങ്ങൾ.
Yeah,
നീ മൂഢനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ പോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. മൂഢന് താൻ ജ്ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ പോഷത്വത്തിന് ഒത്തവണ്ണം അവനോട് ഉത്തരം പറയുക.
സോ ഇഫ് എ ഫൂൾ ആസ്ക്സ് യു എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷുഡ് യു ആൻസർ ഓർ ഷുഡ് യു നോട്ട് ആൻസർ?
അപ്പോൾ നിങ്ങൾ പറഞ്ഞാട്ടെ, ഇപ്പോൾ ഒരു ഭോഷൻ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയണമോ പറയണ്ടേ?
വാട്ട് ഇസ് ദ ബൈബിൾ സേ?
എന്താണ് ബൈബിൾ വേദസ്തു എന്ത് പറയുന്നു?
ഐ ഷോ യു ദ ടു വേഴ്സസ്, വാട്ട് ഇസ് ദി ആൻസർ?
ഞാൻ രണ്ട് വാക്യം നിങ്ങളെ കാണിച്ചല്ലോ, അതിന് ഉത്തരം എന്താണ്?
ഷുഡ് യു ആൻസർ ഓർ ഷുഡ് യു നോട്ട് ആൻസർ?
നമ്മൾ ഉത്തരം പറയണമോ പറയണ്ടേ? ഏ, പറയണമെന്ന് പറയണമെന്ന് ചിലർ പറയുന്നു.
പക്ഷേ യു റീഡ് വേഴ്സ് 4, ഇറ്റ് സേസ് യു ഡോണ്ട് ആൻസർ.
നാലാം വാക്യത്തിൽ പറയുന്നത് പറയരുതെന്നല്ലേ? പക്ഷെ അടുത്ത വാക്യത്തിൽ പറയരുതെന്ന് പറയുന്നു അതിന് മുമ്പില്.
യു നോ വാട്ട് യു ലേൺ ഫ്രം ദാറ്റ്?
അതിൽ നിന്ന് നാം എന്താണ് പഠിക്കുക?
ദേർ ആർ ടു ടൈപ്സ് ഓഫ് ഫൂൾസ്.
രണ്ട് തരത്തിലുള്ള പോഷന്മാരുണ്ട്.
And you must discern which type of fool is this.
അതുകൊണ്ട് ഈ പോഷൻ ഏത് തരത്തിലുള്ള പോഷനാണ് എന്ന് നിങ്ങൾ വിവേചിക്കണം.
If it's fool A, don't answer. If it is fool B, you must answer.
അതുകൊണ്ട് പോഷൻ എ ആണെങ്കിൽ ഉത്തരം പറയുക, പോഷൻ ബി ആണെങ്കിൽ ഉത്തരം പറയരുത്.
സോ ഹു വിൽ ടെൽ യു വെദർ ദിസ് ഈസ് ഫൂൾ എ ഓർ ബി?
അപ്പൊ അതുകൊണ്ട് ഇത് പോഷൻ എ ആണോ പോഷൻ ബി ആണോ എന്ന് ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക?
ഹോളി സ്പിരിറ്റ്,
പരിശുദ്ധാത്മാവ്.
ദാറ്റ്സ് വൈ ജീസസ് സംടൈംസ് ആൻസർഡ് പീപ്പിൾ ഫുള്ളി, സംടൈംസ് ഹി ജസ്റ്റ് ഇഗ്നോർഡ്.
അതുകൊണ്ടാണ് യേശു ക്രിസ്തു ചില സമയങ്ങളിൽ മുഴുവൻ ഉത്തരം പറഞ്ഞു, വിവരിച്ച് പറഞ്ഞു, ചില സമയങ്ങളിൽ ആ ചോദ്യത്തെ ഉത്തരം പറയാതെ വിട്ടുകളഞ്ഞു.
ദാറ്റ് ഈസ് ഹൗ വി വാണ്ട് ടു ബി ഔർസെൽവ്സ്.
നാം അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
People misunderstood Jesus, they will misunderstand us also.
യേശു ക്രിസ്തുവിനെ ആളുകൾ തെറ്റിദ്ധരിച്ചു, നമ്മെയും ആളുകൾ തെറ്റിദ്ധരിക്കും.
That is not, we are not bothered about that.
അതിനെക്കുറിച്ച് നമുക്ക് ചിന്തയില്ല.
Okay, now we go to the questions.
നാം ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് പാപവുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഒന്ന്, എന്റെ ജീവിതത്തിൽ പാപത്തിനെതിരെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ഒരു പ്രത്യേക പാപ വിഷയത്തിൽ വിജയത്തിനുവേണ്ടി ഞാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഇതുവരെ അതിൽ ജയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. തീരുമാനമെടുത്തു കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ശക്തമായ രീതിയിൽ ഞാൻ പാപത്തിൽ വീണുപോകുന്നു. എനിക്ക് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും?
യു മസ്റ്റ് എക്സാമിൻ യുവർ ലൈഫ് ടു സീ ഇഫ് ദേർ ഈസ് എനി ഏരിയ ഓഫ് യുവർ ലൈഫ് നോട്ട് സറണ്ടേർഡ് ടു ജീസസ് ക്രൈസ്റ്റ്.
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കി യേശു ക്രിസ്തുവിന് പൂർണ്ണമായി നിങ്ങളെ തന്നെ സമർപ്പിക്കാത്ത ഏതെങ്കിലും മേഖല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ
നോക്കണം.
ദൈവത്തോട് നിങ്ങൾ പറയുക, നിങ്ങളെ കാണിച്ചു തരുക.
Have you got some ambition for the future which you are not willing to give up?
നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ചുള്ള ഏതെങ്കിലും സ്വപ്നങ്ങൾ നിങ്ങൾ വിട്ടുകളയാത്ത സ്വപ്നങ്ങളുണ്ടോ?
Is there any area in your life which you are not willing to yield to Christ?
ക്രിസ്തുവിന് വിധേയപ്പെടുത്തി കൊടുക്കുവാൻ സമ്മതിക്കാത്ത ഏതെങ്കിലും മേഖല നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ?
Because then in that area Christ can do nothing for you.
അങ്ങനെയെങ്കിൽ ആ മേഖലയിൽ ക്രിസ്തുവിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല.
And if Christ cannot do something in that area, that the devil takes over that.
ക്രിസ്തുവിന് ചെയ്യാൻ കഴിയാത്ത ആ മേഖലയിൽ പിശാച് അവൻ അവിടെ പ്രവർത്തിക്കുന്നു.
So it's something like, you know, you say I kept all the doors of my house shut.
ഞാൻ എന്റെ വീടിന്റെ എല്ലാ കതകുകളും ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്.
One small door at the back I kept open.
പക്ഷേ പുറകിൽ ഒരു ചെറിയ വാതിൽ, അത് മാത്രം ഞാൻ തുറന്നു വെച്ചിരുന്നു.
Why is it these snakes are coming into my house?
എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, എന്താ ഈ പാമ്പ് വീട്ടിലോട്ട് വരുന്നത്?
Because this one door you kept open.
കാരണം ഒരു വാതിൽ നിങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്.
If you shut all the doors they will not come in.
നിങ്ങൾ എല്ലാ വാതിലും അടച്ചാൽ പാമ്പുകൾ വരത്തില്ല.
സോ ദാറ്റ്സ് ദി ഫസ്റ്റ് തിങ് യു ഗോട്ട് ടു സീ.
അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് അതാണ്.
ആൻഡ് ദി സെക്കൻഡ് തിങ് യു ഹാവ് ടു സീ ഈസ് വെദർ യു ആർ ഈഗർലി ഡിസയറസ് ഫോർ വിക്ടറി.
രണ്ടാമത്തെ കാര്യം, വിജയത്തിന് വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടോ?
ടു ദി പോയിന്റ് വേർ യു ആസ്ക് ഗോഡ് ടു ഫിൽ യു വിത്ത് ദി ഹോളി സ്പിരിറ്റ്.
നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കർത്താവിനെ നിറയ്ക്കണമേ, അല്ലാതെ എനിക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അന്വേഷിക്കുന്നുവോ?
സീ ഫോർ എക്സാമ്പിൾ ഇൻ 1 ജോൺ 2,
ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം,
ഇറ്റ് സേസ് you young people, the word of God remains in you. 1 John 2:14. That is how you overcome the wicked one.
ഒന്നു യോഹന്നാൻ രണ്ടാം അധ്യായത്തിന്റെ 14-ാം വാക്യം നിങ്ങൾ അവസാന ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കിയാൽ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കും.
So do you read God's word so that it remains in you, then you can overcome.
നിങ്ങൾ ദൈവവചനം വായിക്കുകയും ആ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിലച്ചിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പിശാചിനെ ജയിക്കുവാനായിട്ട് കഴിയും, ദുഷ്ടനെ ജയിക്കുവാൻ കഴിയും.
If a person doesn't eat food and he says I'm so weak because he's not eating food.
ഒരു വ്യക്തി അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കാതെ അദ്ദേഹം ബലഹീനനായി മാറുന്നു.
സോ
അതുകൊണ്ട്
ദി അദർ തിങ് ദാറ്റ് വി മസ്റ്റ് റെക്കഗ്നൈസ് ഈസ് ദിസ്
നാം ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്,
ദാറ്റ് സം ടൈംസ് ഗോഡ് അലൗസ് യു ടു ഫെയിൽ ന്യൂമറസ് ടൈംസ് ഇൻ ഓർഡർ ടു ഹംബിൾ യു
നിങ്ങളെ തന്നെ താഴ്ത്തുവാനായിട്ട്, നിങ്ങൾ താഴ്മ അഭ്യസിക്കുവാനായിട്ട് പല പ്രാവശ്യം പരാജയപ്പെടുവാൻ ദൈവം തന്നെ അനുവദിക്കുന്നു.
സോ ദാറ്റ് വെൻ യു ഗെറ്റ് വിക്ടറി യു ഡോണ്ട് ബിക്കം പ്രൗഡ്
അതുകൊണ്ട് നിങ്ങൾ ജയം ഒരു സമയത്ത് നിങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾ നിഗളികളാവുകയില്ല.
ഇൻ മൈ ലൈഫ് ഗോഡ് അലൗഡ് മീ ടു ഫെയിൽ ഫോർ ഇയേഴ്സ്
അനേക വർഷങ്ങൾ പരാജയപ്പെടുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ എന്നെ
അനുവദിച്ചു. സോ ദാറ്റ് വെൻ ഐ ഗോട്ട് ദ വിക്ടറി ഐ റിയലൈസ്ഡ് ഇറ്റ് ഈസ് നോട്ട് മൈ സ്ട്രെങ്ത്
അതുകൊണ്ട് എനിക്ക് വിജയം ലഭിച്ച സമയത്ത് ഇത് എന്റെ ശക്തിയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ എളുപ്പമായി.
ഡിസൈപ്പിൾസ് ഗോഡ് അലൗഡ് ദ ഡിസൈപ്പിൾസ് ടു ഫിഷ് 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 ആൻഡ് കാച്ച് നത്തിങ് ഫോർ മെനി അവേഴ്സ് then only he filled their boat with fish
shishyanmar avare meen padichu pala pravashyam shramichu pidikkuvan nokki onnum kittilla adine thudarnana yesu christu avare boatil meen nirachu.
If you read my book called The Purpose of Failure, you will understand there is a purpose even in failure.
തോൽവിക്കും ഒരു ഉദ്ദേശം ഉണ്ട് എന്ന് ഞാൻ എഴുതിയ തോൽവിയിലെ ദൈവിക ഉദ്ദേശം എന്ന പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
And the other thing I want to say is that you don't look at a person who is much older and think that you can reach there so quickly. He took time and you will also take time.
നിങ്ങൾ ഒരു മുതിർന്ന വ്യക്തിയെ നോക്കിയിട്ട് അതുപോലെ പെട്ടെന്ന് അവിടെ എത്താം എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നിങ്ങളും ക്രമേണ ദൈവം ആ പ്രവൃത്തി നിങ്ങളിലും ചെയ്യും. I dishonored my parents in my youth. My life has never gone well till now. If there is a curse in my life because of this, how can I revoke this curse? I have repented properly and I am sorry for my sin. Yan ende madavidakale ende chirupathil yan avare anadharavode avarode idapettittund adine thudarnne ende jeevitham nannayittu poyittilla ende jeevithil idu ende thudarnne endengilum shaavam undo pakshe yan manasandrapadugiyum karyangal kramapaduthugiyum cheyittund ende paapathe kurichu enikku dukham thoniyittund.
If you have given your life to Christ, all curse has been removed from your life.
നിങ്ങൾ ക്രിസ്തുവിനായിട്ട് നിങ്ങളുടെ ജീവിതത്തെ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ശാപവും നീങ്ങി പോയിരിക്കുന്നു.
Galatians chapter 3 verse 13 and 14.
ഗലാത്യ ലേഖനം 3:13 14 വാക്യങ്ങൾ.
There is no curse because Christ became a curse for you.
ക്രിസ്തു നിങ്ങൾക്കായി ശാപമായി തീർന്നിരിക്കയാൽ നിങ്ങൾക്ക് ഇനി ഒരു ശാപവുമില്ല.
What you quoted is a curse from the law.
നിങ്ങൾ അവിടെ 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 നിങ്ങൾ പറയുന്നത് അത് ന്യായപ്രമാണത്തിൽ നിന്നുള്ള ഒരു ശാപമാണ്.
That curse Jesus took on himself.
ആ ശാപം യേശുക്രിസ്തു തന്നിൽ തന്നെ അത് ഏറ്റെടുത്തു.
We don't have to live with that fear.
അതുകൊണ്ട് ആ ഭയത്തിൽ നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല.
If you have repented, there's nothing more that you need to do.
നിങ്ങൾ മനസ്സാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തുടർന്ന് വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട
ആവശ്യമില്ല. From your parents, you have done much more than most children have done.
നിങ്ങൾ മാതാപിതാക്കളോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കുട്ടികൾ ചെയ്യുന്നതിന് കൂടുതൽ നിങ്ങൾ ചെയ്തിട്ടുമുണ്ട്.
So you don't have to worry about that.
അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല.
What you are going through, the difficulty is not because of a curse. God allow, we go through, all of us go through many difficulties on this earth.
നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്ന ആ പ്രയാസകരമായ സാഹചര്യം അതൊരു ശാപം കൊണ്ടല്ല, നാം എല്ലാവരും തന്നെ പലതരത്തിലുള്ള കഷ്ടങ്ങളിലൂടെ കടന്നുപോകാറുണ്ട്.
Don't condemn yourself.
നിങ്ങളെ തന്നെ നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല.
That will make it worse.
അത് നിങ്ങൾക്ക് കൂടുതൽ അത് പ്രയാസമായി തീരും.
Just trust the Lord and say, Lord, I believe you'll honor me.
കഥാവെ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങനെ മാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. മനഃപൂർവ്വ പാപങ്ങൾ എന്നാൽ എന്ന് പറയുന്നത് എന്താണ്?
See, there are so many things which we don't realize we are doing wrong.
നാം തെറ്റാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കാത്ത, നമുക്ക് ബോധ്യം ഇല്ലാത്ത പല കാര്യങ്ങളുണ്ട്.
യൂഷ്വലി സിൻസ് ഓഫ് ഒമിഷൻ,
പലപ്പോഴും നാം ചെയ്യാതെ വിട്ടുപോകുന്ന തരത്തിലുള്ള പാപങ്ങൾ.
Let me give you an example.
ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾ കാണിക്കാം.
It says in Hebrews 3:13.
എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ
we have to encourage one another daily.
നാം നാൾതോറും അന്യോന്യം ഉത്സാഹിപ്പിക്കണമെന്ന് നമ്മളോട് വായിക്കുന്നു. നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളണം.
In King James, here in NASB is a more correct translation to encourage one another.
ഇവിടെ NASB translation എഴുതിയിരിക്കുന്നത് നാൾതോറും അന്യോന്യം ഉത്സാഹിപ്പിക്കണം.
I don't mean with words only.
അത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല.
Your spirit must be something that encourages others when they meet you.
നിങ്ങളെ ഒരാൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ, നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ ആത്മാവ് അവരെ ഉത്സാഹിപ്പിക്കുന്ന ആത്മാവായിരിക്കണം.
Not one that discourages them.
പക്ഷേ അവരെ നിരാശപ്പെടുത്തുന്ന ഒരു ആത്മാവായിരിക്കരുത്.
For example, your wife.
ഉദാഹരണത്തിന് നിങ്ങളുടെ ഭാര്യ.
Your spirit in your home must be something that encourages her every day.
ആ ഭവനത്തിലെ അന്തരീക്ഷം, ആ ആത്മാവ് നിങ്ങളുടെ ഭാര്യയെ ഉത്സാഹിപ്പിക്കുന്ന ഒരു ആത്മാവായിരിക്കണം. നിങ്ങൾ
if you don't say any words.
നിങ്ങൾ ഒരു വാക്കും പറഞ്ഞില്ലെങ്കിലും.
The same way, your spirit must be something that encourages your husband.
അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ഭർത്താവിനെ ഉത്സാഹിപ്പിക്കുന്ന ഒരു ആത്മാവായിരിക്കണം നിങ്ങൾക്കുണ്ടാകുക.
Brothers in the church who meet you, they must be encouraged when they meet you.
അല്ലെങ്കിൽ സഭയിലുള്ള മറ്റ് സഹോദരന്മാർ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ഒരു ഉത്സാഹം ലഭിക്കണം.
So if you don't do that,
അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ,
you are disobeying a word without knowing it.
നിങ്ങൾ അറിയാതെ തന്നെ ദൈവവചനത്തിലെ ഒരു വാക്യം നിങ്ങൾ അനുസരിക്കാതിരിക്കുക.
How many days have gone by in your life without your encouraging anybody?
ആരെയും ഉത്സാഹിപ്പിക്കാതെ എത്ര ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്?
You did not deliberately go and curse anyone.
നിങ്ങൾ പോയി അറിഞ്ഞുകൊണ്ട് ആരെയും പോയി ശപിച്ചിട്ടില്ല.
But you never realized that your life must be an encouragement to others.
പക്ഷേ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കണം, ഒരു ഉത്സാഹമായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയി.
It was not a conscious sin.
അത് ബോധപൂർവമായ ഒരു പാപമല്ല.
Unconsciously you are like that.
അബോധപൂർവമായി നിങ്ങൾ അങ്ങനെ ചെയ്തു.
That's just one area.
അത് ഒരു മേഖലയാണ്.
There are many areas like this where we don't have light on our unconscious areas of our life.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന അബോധപൂർവമായ കാര്യങ്ങൾ, നമുക്ക് വെളിച്ചമില്ലാത്ത പല കാര്യങ്ങളും.
But God doesn't condemn us for that.
പക്ഷേ ദൈവം നമ്മെ ആ കാര്യങ്ങൾക്ക് വേണ്ടി കുറ്റം വിധിക്കുന്നില്ല.
The blood of Jesus cleanses us from all sin, conscious and unconscious.
യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു, അത് ബോധപൂർവവും അബോധപൂർവവുമായി.
We must recognize there's a lot of selfishness in us which we don't see.
നാം കാണാത്ത ഒത്തിരി സ്വാർത്ഥത നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് നാം ഓർക്കണം.
I did not know how much selfishness there was in my life till I got married.
ഞാൻ വിവാഹിതനാകുന്നതുവരെ എന്റെ ജീവിതത്തിൽ എത്ര സ്വാർത്ഥതയുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ കണ്ടെത്തിയില്ല.
And then you get a few children, you discover even more how selfish you are. You make why your wife do all the work.
അതിനെ തുടർന്ന് നിങ്ങൾക്ക് കുറച്ച് കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എത്ര സ്വാർത്ഥനാണെന്ന് നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാവുക. അതുകൊണ്ടാണ് നിങ്ങൾ ഭാര്യയെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നത്.
But did the selfishness come when the children came?
ഈ സ്വാർത്ഥത കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോഴാണോ നിങ്ങൾക്ക് വന്നത്?
No, it was there from your in the from before you got married also.
നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്വാർത്ഥത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്.
It became manifest in different situations.
പക്ഷേ പല ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലാണ് അത് പുറത്തു വന്നത്.
Thank God for such discovery when you can tear it off. It's like peeling off an onion.
അത് നിങ്ങൾ കണ്ടെത്തുമ്പോൾ അതിനെ നിങ്ങൾക്ക് നീക്കുവാൻ ഒഴിവാക്കുവാനുള്ള സാഹചര്യമുണ്ട്. അതിന് ദൈവത്തിന് സ്തോത്രം. അത് ഉണിയൻ ഒരു ഉള്ളിയുടെ തൊലി പൊളിക്കുന്നത് പോലെയാണ്. അതിന്റെ താഴെ വീണ്ടും തൊലികളുണ്ട്.
So that's unconscious sin.
അതാണ് അബോധപൂർവമായ പാപം. സാധാരണ നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ബോധപൂർവമായ പാപം. പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്തതിനു ശേഷം പശ്ചാത്താപത്തോടെ ഏറ്റുപറയുകയും ചെയ്താൽ ക്ഷമിക്കപ്പെടുമോ? ഇഫ് യു സിൻ നോയിങ് ദാറ്റ് ഇറ്റ്സ് എ സിൻ and after that if you repent sincerely, will that sin be forgiven?
Yeah, sure. All of us have committed sins even knowing it is a sin.
Paapam aanennu arinju naam ellavarum thanne paapam cheyittundu, devam thirchayattum kshamikkum. Nam
you think of all those young men who lust with their eyes, don't you know it's a sin?
ഈ കണ്ണുകൊണ്ട് മോഹിക്കുന്ന ചെറുപ്പക്കാരെല്ലാം അത് പാപമാണെന്ന് നിങ്ങൾക്കറിയില്ലേ?
Don't you know that anger is a sin?
നിങ്ങൾക്കറിയില്ലേ കോപം പാപമാണെന്ന്?
But you've done it.
പക്ഷെ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട്.
We've all done it.
നാം എല്ലാവരും അത്
ചെയ്തു.
മനസ്സാന്തരപ്പെട്ട് ദൈവത്തോട് ക്ഷമ ചോദിക്കുക. ദൈവപുത്രനെ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നവർ ആരാണ്?
Who crucifies? Why was Jesus crucified?
എന്തിനാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്?
To take away sin.
പാപം മായ്ച്ചു കളയുക.
So when you treat sin lightly, you are crucifying Jesus again.
അപ്പോൾ നിങ്ങൾ പാപത്തെ ലഘുവായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുകയാണ്.
Without realizing.
നിങ്ങൾ അത് മനസ്സിലാക്കാതെ തന്നെ.
Because you are saying that it's not so serious. My sin is not so serious. That means the crucifixion of Jesus is a very light thing.
പാപം വളരെ ലാഘവമാണ്, അത് സാരമില്ല എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെയും നിങ്ങൾ ലഘുവായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. സൗന്ദര്യമുള്ള സ്ത്രീകളെ കാണുമ്പോൾ അവരെ നോക്കാതിരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? എനിക്കത് എങ്ങനെ അഭ്യസിക്കാൻ കഴിയും?
The Bible doesn't say you must shut your eyes whenever you see a pretty girl.
നിങ്ങൾ ഒരു സൗന്ദര്യമുള്ള സ്ത്രീയെ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണ് അടച്ചു കളയണം എന്ന് വേദവസ്തു പറയുന്നില്ല.
Don't add to the word of God.
നിങ്ങൾ ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കാതിരിക്കുക.
It says don't lust after her.
ദൈവവചനം പറയുന്നത് അവളെ മോഹിക്കരുത് എന്നാണ്.
So to avoid lusting you turn your eyes away if you find an attraction.
അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ തുടർന്ന് നിങ്ങൾക്ക് ഒരു ആകർഷണം തോന്നുന്നുവെങ്കിൽ ആ മോഹത്തിൽ നിന്ന് നിങ്ങൾ ഒഴിയുവാൻ വേണ്ടി നിങ്ങളുടെ കണ്ണിനെ മാറ്റിക്കളയുക.
Anything that you feel an attraction towards which you know is forbidden, if you keep looking at it you will fall.
നിങ്ങൾക്ക് തെറ്റാണെന്ന് ബോധ്യമുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ തുടർന്ന് വീണ്ടും നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീണുപോകും എന്നുള്ളത് ഉറപ്പാണ്.
Like Eve kept on looking at that tree in the Garden of Eden.
ഏദൻ തോട്ടത്തിലെ വൃക്ഷത്തിലേക്ക് ഹവ്വ തുടർന്ന് നോക്കിയപ്പോൾ,
if she had just seen that attraction and say no I'll let me go somewhere else,
ആ ഫലം നോക്കി അതിനെ കണ്ട് ഉടനെ കണ്ടുതിരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോയേക്കാം എന്ന് പറഞ്ഞു മാറിയെങ്കിൽ,
she felt an attraction.
അവൾക്ക് ഒരു ആകർഷണം തോന്നി.
And then she said, oh, this is dangerous, let me go away.
തോന്നിയ ശേഷം ഇത് അപകടമാണ് എന്ന് പറഞ്ഞ് അവൾ മാറിപ്പോയിരുന്നെങ്കിൽ,
there would have been no sin there.
അങ്ങനെയെങ്കിൽ അവിടെ പാപം ഉണ്ടാവുകയില്ലായിരുന്നു.
Feel an attraction is not a sin.
ഒരു ആകർഷണം തോന്നുന്നു എന്നുള്ളത് തെറ്റല്ല.
It's when you yield to it that it's a sin.
എന്നാൽ ആ ആകർഷണത്തിന് നാം വശംവദരായി തീരുമ്പോഴാണ് അത് പാപമായി.
He was just attracted to that beautiful tree.
ആ മനോഹരമായ വൃക്ഷത്തിലേക്ക് ഒരു ആകർഷണം മാത്രമാണ് ഹവ്വയ്ക്ക് തോന്നിയിരുന്നെങ്കിൽ,
she went away from it.
അതിനെ തുടർന്ന് അവൾ അവിടെ നിന്ന് മാറിപ്പോയിരുന്നെങ്കിൽ,
God would have appreciated it.
ദൈവം അവളെ അഭിനന്ദിക്കുമായിരുന്നു.
Who made that tree so attractive?
ആ വൃക്ഷത്തെ അത്ര നന്നാക്കി ഉണ്ടാക്കിയത് ആരാണ്?
God.
ദൈവം.
Who made these women so attractive?
ഈ സ്ത്രീയെ സൗന്ദര്യമുള്ളവളാക്കി സൃഷ്ടിച്ചത് ആരാണ്?
God.
ദൈവം.
Why did he make that tree so attractive?
എന്തിനാണ് ദൈവം ആ വൃക്ഷത്തെ ഇത്ര നല്ലതാക്കി ഉണ്ടാക്കിയത്?
To test Eve.
ഹവ്വയെ പരിശോധിക്കുവാൻ.
Do you want what I have created or do you want me?
ഞാൻ സൃഷ്ടിച്ചതിനെയാണോ നീ ആഗ്രഹിക്കുന്നത് അതോ എന്നെയാണോ?
The same question when you see anything attractive in this world.
ഈ ലോകത്തിൽ എന്തും ആകർഷണമുള്ളത് നീ കാണുമ്പോൾ,
God has forbidden.
ദൈവം തടഞ്ഞു വെച്ചിരിക്കുന്ന, ദൈവം വേണ്ടെന്ന് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ.
The question is the same thing.
അപ്പോഴും ചോദ്യം
അതുതന്നെയാണ്. God is asking you at that time.
ആ സമയത്ത് നിങ്ങളോട് ദൈവം ചോദിക്കുന്നത് അതാണ്.
Do you want what I have created? Or do you want me, the creator?
ഞാൻ സൃഷ്ടിച്ച ഈ കാര്യമാണോ നിനക്ക് വേണ്ടത് അതോ സൃഷ്ടിതാവായ എന്നെയാണോ നിനക്ക് വേണ്ടത്?
And man says, I want what is created.
പക്ഷേ മനുഷ്യൻ പറയുന്നത് സൃഷ്ടിച്ച ആ സൃഷ്ടിയാണ് എനിക്ക് ആവശ്യം.
God says, okay, go.
ദൈവം പറയുന്നു നിനക്ക് വേണ്ടെങ്കിൽ നീ അങ്ങനെ പോയിക്കോ.
The same thing happens that happened to Adam and Eve.
ആദാമിനും ഹവ്വയ്ക്കും സംഭവിച്ച അതേ കാര്യം.
In every temptation the test is, do you want what is created or do you want the creator?
എല്ലാ പരീക്ഷയിലും അതാണ് ശരിക്കുമുള്ള പരീക്ഷ. നിങ്ങൾക്ക് സൃഷ്ടിതാവിനെയാണോ വേണ്ടത് അതോ സൃഷ്ടിയെയാണോ വേണ്ടത്?
മാൻ ഈസ് ബീങ് ടെസ്റ്റഡ് ഓൺ എർത്ത് ടു ഫൈൻഡ് വെദർ ഹി വാണ്ട്സ് ഗോഡ് ഓർ ഹി വാണ്ട്സ് ക്രിയേറ്റഡ് തിങ്സ്.
ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യനെ ദൈവം പരിശോധിക്കുന്നത് അങ്ങനെയാണ്. അവന് ദൈവത്തെയാണോ അവന് ആവശ്യം അതോ സൃഷ്ടി, ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളെയാണോ അവന് ആവശ്യം?
ബിക്കോസ് വെൻ വി ഗെറ്റ് അപ് ടു ഹെവൻ ഇറ്റ്സ് ഓൺലി ഫോർ ദോസ് ഹു വാണ്ട് ഓൺലി ഗോഡ്.
ദൈവത്തെ മാത്രം ആഗ്രഹിക്കുന്നവർക്കാണ് സ്വർഗം ഉള്ളത്.
സോ ദി സാമിസ്റ്റ് സെഡ്, ഹൂ മേ ബൈ ഇൻ ഹെവൻ ബട്ട് ദീ.
സംഗീതത്തിനക്കാരൻ അങ്ങനെയാണ് പറഞ്ഞത്, സ്വർഗത്തിൽ നീ അല്ലാതെ എനിക്ക് ആരുള്ളൂ.
ഹെവൻ ഈസ് ഗോയിങ് ടു ബി പോപ്പുലേറ്റഡ് വിത്ത് പീപ്പിൾ ഹു വാണ്ട് ഗോഡ്.
ദൈവത്തെ ആഗ്രഹിക്കുന്നവർ, അവരെ കൊണ്ടാണ് സ്വർഗം നിറയുവാൻ പോകുന്നത്.
പീപ്പിൾ ഹു വാണ്ട് ഗോഡ് പ്ലസ് നത്തിങ്.
ദൈവവും ദൈവത്തോട് ചേർന്ന് വേറെ ഒന്നും എനിക്ക് വേണ്ട.
If you are like that,
അങ്ങനെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ,
you will live a wonderful Christian life.
നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്ത്യൻ ജീവിതം ജീവിക്കാൻ
കഴിയും. But if you say I want God plus something,
എനിക്ക് ദൈവവും,
you live a miserable Christian.
മറ്റെന്തെങ്കിലും അതിനോട് കൂടെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വളരെ കഷ്ടതയുള്ള, നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ക്രിസ്ത്യൻ ജീവിതമായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. ഒരിക്കൽ ദൈവത്തിൽ നിന്നുള്ള പ്രകാശനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ ദൈവത്തിന് ആ പാപം ക്ഷമിക്കാൻ കഴിയുമോ? എന്റെ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞ ശേഷം ഞാൻ ചില പാപത്തിൽ വീഴുവാനിടയായി. ഞാൻ എന്റെ പാപത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ ദൈവത്തിന് എന്റെ പാപം ക്ഷമിക്കുവാൻ സാധിക്കുമോ?
Yes, definitely.
തീർച്ചയായിട്ടും.
Because all of us have done it. If you are honest, we all have to say we have done that.
നാം എല്ലാവരും സത്യസന്ധരാണെങ്കിൽ നാം എല്ലാം അങ്ങനെ പാപം ചെയ്തിട്ടുണ്ട് എന്ന് നാം സമ്മതിക്കും. ദൈവം
ക്ഷമിക്കും. Some to a greater degree, some to a lesser degree.
ചിലർ കൂടുതലായി, ചിലർ കുറച്ച്.
But God forgives us if you really repent.
യഥാർത്ഥത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെടുന്നു.
Lord, I turn from that. I don't want to do it.
ദൈവമേ, ഞാൻ അതിൽ നിന്ന് തിരിയുന്നു. എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല.
And if you fall again,
നിങ്ങൾ വീണ്ടും വീണാൽ,
God will still forgive you.
ദൈവം വീണ്ടും നിങ്ങളോട് ക്ഷമിക്കും.
I'll tell you the only sin, please listen carefully, the only sin that God will not forgive.
ദൈവം ക്ഷമിക്കാത്ത ഏക പാപം ഇതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക.
Is the sin that you will not confess.
നിങ്ങൾ ഏറ്റു പറയാത്ത പാപം, ആ
പാപം
അത് മാത്രമേ ദൈവം
ക്ഷമിക്കൂ.
നിങ്ങൾ ഏറ്റു പറയുന്ന എല്ലാ പാപവും,
1 John 1:9
പറയുന്നുവെങ്കിൽ അവൻ ക്ഷമിക്കുവാൻ വിശ്വസ്തനാണ്.
But if you keep on taking advantage of God and keep on deliberately sinning,
എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ ഈ കാര്യത്തെ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തി വീണ്ടും വീണ്ടും നിങ്ങൾ പാപം ചെയ്യുകയാണെങ്കിൽ,
gradually you can move further and further away and one day cross a red line and lose your salvation forever.
എന്നാൽ തുടർമാനമായി നിങ്ങൾ ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ, ആ ചുവന്ന വരയും താണ്ടി നിങ്ങൾ മുമ്പോട്ട് പോയി നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ
ചെന്നെത്തും.
ഓരോ സമയം നിങ്ങൾ പാപം ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരും.
But if you keep on ignoring those warnings,
എന്നാൽ നിങ്ങൾ ആ മനസ്സാക്ഷിയുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ,
Proverbs 29:1
സദൃശവാക്യങ്ങൾ 29:1
A man who hardens his neck after much reproof will suddenly be broken and there'll be no more remedy for him.
കൂടെ കൂടെ ശാസന വീട്ടിലും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും.
That means there'll be no remedy after that.
അതിനെ തുടർന്ന് മറ്റൊരു വഴിയില്ല.
No cure.
മറ്റു നീക്കുപോക്കുകളില്ല.
Then you can be lost forever.
അങ്ങനെയെങ്കിൽ നാം എന്നേക്കുമായി നശിച്ചു പോകും.
So that's why don't play the fool with sin.
അതുകൊണ്ട് നിങ്ങൾ പാപത്തോട് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കരുത്.
There are people, for example, who keep on watching internet pornography and keep on repenting and asking God to forgive them.
വീണ്ടും വീണ്ടും ഇന്റർനെറ്റിൽ അശ്ലീല ചിത്രങ്ങൾ കാണുകയും വീണ്ടും വീണ്ടും അനുഭവിക്കുകയും ദൈവത്തോട് ഏച്ചു പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്.
But they become addicted to it.
അവര് അതിനെ തുടർന്ന് അതിനോട് അവർ അഡിക്റ്റഡ് ആയി.
Like people who can't give up smoking or drinking.
സ്മോക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ കുടിക്കുന്നതോ നിർത്തുവാൻ കഴിയാത്തതുപോലെ.
And they cannot even give it up after they get married.
അവർക്ക് വിവാഹശേഷവും അവർക്ക് അത് ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല.
They have a miserable married life.
അവർക്ക് വിവാഹ ജീവിതം തന്നെ വളരെ പരിതാപകരമാണ്.
There are cases which end up in divorce also because the wife is fed up with this husband who is always watching pornography.
ഇങ്ങനെ അശ്ലീല ചിത്രങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെ സഹിക്കുവാൻ കഴിയാതെ വിവാഹമോചനത്തിലെത്തുന്ന കുടുംബങ്ങളുണ്ട്.
So fight the battle.
അതുകൊണ്ട് നിങ്ങൾ
young
ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ തന്നെ യുദ്ധത്തെ നിങ്ങൾ ഗൌരവമായിട്ട് എടുക്കുക.
I used to think about this.
ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുക.
Why does God give us sexual desire towards the opposite sex when you are 12-13 years old?
12-13 വയസ്സുള്ള സമയങ്ങളിൽ എന്തുകൊണ്ടാണ് എതിർ ലിംഗത്തിലുള്ള ആളുകളെ ഉള്ളോടുള്ള ഈ ലൈംഗിക മോഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്?
When God knows that you may not get married till you are 28.
നിങ്ങൾക്ക് 28 വയസ്സുള്ള സമയം വരെ നിങ്ങൾക്ക് വിവാഹം ഒരുപക്ഷെ നടന്നില്ലെന്ന് വരാം. രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾ അന്യോന്യം അവർക്ക് യാതൊരു ടെംപ്റ്റേഷനും ഇല്ലാതെ അവരന്യോന്യം ഇടപഴകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ?
Wouldn't it have been wonderful if we were like that till we are about 28-30 years old?
28-30 വയസ്സ് വരെ ഉള്ള സമയം വരെ നമുക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു.
Maybe 6 months before getting married we have all these desires.
വിവാഹം ചെയ്യുന്നതിന് 6 മാസം മുമ്പ് ഈ താൽപര്യങ്ങളൊക്കെ ലൈംഗിക മോഹങ്ങളൊക്കെ നമ്മിൽ ഉരുവാകുന്നു.
That would have been so easy.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ജീവിതം എത്ര എളുപ്പമായിരുന്നു.
God is in his great wisdom has allowed us to have this desire when we are 13 years old.
പക്ഷേ ദൈവത്തിന്റെ ആ അനന്തമായ ജ്ഞാനത്തിൽ ഈ 12-13 വയസ്സുള്ള സമയത്ത് തന്നെ ഈ മോഹങ്ങൾ നമ്മിൽ ജനിക്കുവാനായിട്ട്
He knows that you can't get married for another 15 years.
തുടർന്നുള്ള ഒരു 15 വർഷം നിങ്ങൾക്ക് വിവാഹം നടക്കുകയില്ല എന്ന് ദൈവത്തിന് അറിയാം.
Why does he do that?
എന്തിനാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്?
Because he wants you to conquer it before you get married.
നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മേഖലയിൽ നിങ്ങൾ ജയം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
And he knows you cannot conquer it in 1 or 2 years.
നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഈ ജയം പ്രാപിക്കുവാൻ കഴിയില്ല എന്ന് ദൈവത്തിന് അറിയാം.
It may take 10-15 years.
10-15 വർഷം എടുത്തെന്ന് വരാം.
So that's why I say fight the battle from the earliest opportunity.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നേരത്തെ കിട്ടുന്ന അവസരം മുതൽ തന്നെ ഗൗരവമായിട്ട്
ഈ get up
നിങ്ങൾ വീണുപോകും, എഴുന്നേൽക്കുക.
But fight it so that you become an overcomer.
വീണുക, വീണാലും എഴുന്നേൽക്കുക, വീണ്ടും വീണ്ടും യുദ്ധം ചെയ്ത് നിങ്ങൾ ജയിക്കുന്നവരെ
പോലെ have a happy married life.
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാകും. ദൈവശബ്ദം കേൾക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കേൾക്കുന്നത് ദൈവശബ്ദമാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്?
See, the one place where you can be sure of God's word is in the Bible.
ദൈവശബ്ദം ഏതാണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും എളുപ്പവഴി ദൈവവചനമാണ്.
First of all, get to read the Bible and obey it.
നിങ്ങൾ ദൈവവചനം വായിക്കുക, അതനുസരിക്കുക.
If your mother is on the other side of the walls and there are 10 other women speaking, how do you recognize your mother's voice?
ആ മതിലിനപ്പുറത്ത് നിങ്ങളുടെ അമ്മയുണ്ട്, മറ്റ് 10 സ്ത്രീകളും ഉണ്ട്, പക്ഷേ ആ അമ്മ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്?
Because you heard it so often.
കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും അമ്മയുടെ ശബ്ദം കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും.
Why I can't recognize your mother's voice?
എന്തുകൊണ്ടാണ് നിങ്ങളുടെ അമ്മയുടെ ശബ്ദം എനിക്ക് മനസ്സിലാകാത്തത്?
I haven't heard it so often.
ഞാൻ നിങ്ങളുടെ അമ്മയുടെ ശബ്ദം അത്രയും.
So all voices which we hear frequently we recognize.
അതുകൊണ്ട് തന്നെ നാം വീണ്ടും വീണ്ടും കേൾക്കുന്ന ശബ്ദം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും.
And if you develop the habit of hearing God's voice you'll recognize it.
അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്രകാരം ദൈവത്തിന്റെ വചനം കേൾക്കുവാനുള്ള ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന്
തിരിച്ചറിയാം.
അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും നല്ല സ്ഥലം ദൈവത്തിന്റെ വചനമാണ്. നിങ്ങൾ കേൾക്കുന്ന സമയത്തൊക്കെ
അനുസരിക്കുക.
അങ്ങനെ ഇരിക്കുക, നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ചോദ്യം
ഉണ്ടാവും.
അപ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾക്ക്
തിരിച്ചറിയാം.
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അതിനപ്പുറത്തുള്ള നിങ്ങളുടെ അമ്മയുടെ ശബ്ദം നിങ്ങൾ തിരിച്ചറിയുന്നത് പോലെ ദൈവശബ്ദം നിങ്ങൾ അതുകൊണ്ട് വേദപുസ്തകം തുടർമാനമായിട്ട് വായിക്കാത്തവർക്കാണ് ദൈവശബ്ദം തിരിച്ചറിയാൻ
കഴിയുന്നത്,
അല്ലെങ്കിൽ അവരതനുസരിക്കുന്നില്ല. എന്റെ ജീവിതത്തിലുള്ളത് യഥാർത്ഥമായ താഴ്മയാണോ അല്ലെങ്കിൽ വ്യാജമായ ഒന്നാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ജീവിതത്തിലുടനീളം താഴ്മയുള്ളവനായിരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്?
1 Peter 5:5 says God gives grace to the humble.
1 Peter 5:5 പറയുന്നത് ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു.
So if you are really humble God will give you grace.
നിങ്ങൾ യഥാർത്ഥത്തിൽ താഴ്മയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കൃപ ലഭിക്കും.
And you say, how do I know I got grace?
അപ്പോൾ ഉടനെ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് കൃപ ലഭിച്ചു എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ വഴി?
Romans 6:14 says when you get grace sin will not rule over you.
റോമൻ ലേഖനം 6:14 നാം വായിക്കുന്നു, നിങ്ങൾ കൃപയ്ക്ക് അധീനരാകുമ്പോൾ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല.
Put those two verses together.
ആ രണ്ട് വാക്യങ്ങൾ നിങ്ങൾ ചേർത്ത് വായിച്ചാൽ,
if you are defeated by sin however humble you think you are not humble.
നിങ്ങൾ പാപത്തിൽ തോൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എത്ര താഴ്മയുള്ളവനാണെന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും അങ്ങനെയല്ല.
I have taken that as a rule for myself.
എന്റെ ജീവിതത്തിൽ ഞാൻ അതൊരു റൂളായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും മേഖലയിൽ ഞാനൊന്ന് തെറ്റിപ്പോയാൽ, ഞാൻ ആരോടെങ്കിലും അല്പം കർക്കശ്യത്തോടെ ഒരു കോപത്തോടെ സംസാരിച്ചാൽ, ഞാൻ ഉടനെ ചോദിക്കുന്നത് ദൈവമേ ഞാൻ എന്തുകൊണ്ടാണ് വീണത് എന്നല്ല, ദൈവമേ ഞാൻ എന്തുകൊണ്ടാണ് വീണതെന്ന്
എനിക്കറിയാം.
ആ സമയത്ത് എനിക്ക് കൃപ ലഭിച്ചില്ല.
എനിക്ക്
എന്തുകൊണ്ടാണ് കൃപ ലഭിക്കാഞ്ഞെന്ന്
എനിക്കറിയാം.
കാരണം ഞാൻ നിഗളിയായിരുന്നു.
Just show me where I was proud.
ദൈവമേ എന്നെ കാണിക്കണമേ, ഞാൻ എവിടെയായിരുന്നു ഞാൻ നിഗളിയായിരുന്നത്.
I want to peel off that one more layer of the onion of pride in me.
എന്റെ ജീവിതത്തിലുള്ള ആ ഉള്ളിയുടെ അടുത്ത തൊലി കൂടെ, നിഗളത്തിന്റെ അടുത്ത തൊലി കൂടെ ഞാൻ പൊളിച്ചു കളയുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
Next time you fall into sin,
അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ പാപത്തിൽ വീഴുമ്പോൾ,
you don't have to ask why.
നിങ്ങൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല.
You did not get grace.
നിങ്ങൾക്ക് ആ സമയത്ത് കൃപ ലഭിച്ചില്ല.
You did not get grace because you were proud.
നിങ്ങൾ നിഗളിയായിരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കൃപ ലഭിക്കാത്തത്.
Every time you fall into sin,
നിങ്ങൾ ഓരോ പ്രാവശ്യം പാപത്തിൽ
വീഴുമ്പോൾ, even if it's just a rude word, you lost your temper for just a few moments.
നിങ്ങൾ അല്പസമയത്തേക്ക് നിങ്ങൾ കോപപ്പെട്ടു, നിങ്ങൾക്ക് ദേഷ്യം വന്നു,
acted in a very selfish way.
അല്ലെങ്കിൽ സ്വാർത്ഥമായ രീതിയിൽ നിങ്ങൾ പെരുമാറി.
Go to God.
ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുക.
Lord, there's some pride in me. Show me where it is.
ദൈവമേ എനിക്ക് എവിടെയോ നിഗളം ഒളിച്ചിരിപ്പുണ്ട്, എന്നെ കാണിച്ചു തരണമേ.
Like that I've been spending my life peeling off this onion little by little.
ഞാൻ ഈ ഉള്ളിയുടെ തൊലി പൊളിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ കുറേശ്ശെ കുറേശ്ശെയായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
I haven't become like Jesus, but I'm on my way.
ഞാൻ യേശുവിനെ പോലെ ആയിട്ടില്ല, ഞാൻ ആ വഴിയിലാണ്. പക്ഷേ
we can all go further and further.
നമുക്കും വീണ്ടും വീണ്ടും ഇനി മുന്നേറി പോകുവാനായിട്ട് കഴിയും. ക്രിസ്തുവേശുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട നമ്മളെല്ലാം ക്രിസ്തുവേശുവിനെ പോലെ ആകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ ഉറപ്പ് എങ്ങനെയാണ് കഴിയുക? ഞാൻ എന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്, ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും?
By reading the Bible, you know what God's will is.
ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് നാം ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കും.
And if you find in yourself a resistance to do what God's word says, that is your will.
നിങ്ങൾക്ക് ദൈവവചനം അനുസരിക്കുന്നതിന് ഒരു തടസ്സം കാണുന്നെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണ്.
Then you know what you have to give up.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങൾ വിട്ടുകളയേണ്ടത്.
And if you find God shows you something and you acknowledge it, God will help you to get rid of it.
ദൈവം നിങ്ങളെ ഏതെങ്കിലും ചില കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് നിങ്ങൾ സമ്മതിക്കുകയും അതിനെ വിട്ടുകളയുവാനായിട്ട് നിങ്ങൾ സമ്മതിക്കുകയും ചെയ്യുമ്പോൾ,
there are two big onions in our life. One is selfishness, one is pride.
നമ്മുടെ ജീവിതത്തിൽ രണ്ട് വലിയ ഉള്ളികളുണ്ട്. ഒന്ന് നിഗളം, മറ്റൊന്ന് സ്വാർത്ഥത.
വി കാൻ നെവർ ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ് കംപ്ലീറ്റ്ലി.
നമുക്ക് പൂർണ്ണമായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ
കഴിയില്ല.
എന്നാൽ കുറേശ്ശെ അത് നമുക്ക് പൊളിച്ചു കളയുവാൻ
കഴിയും.
അങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ താഴ്മയുള്ളവരായി
അൺസെൽഫിഷ്,
കൂടുതൽ കൂടുതൽ നാം താഴ്മയുള്ളവരായി തീരും, നമ്മൾ സ്വാർത്ഥത ഇല്ലാത്തവരായി തീരും.
That's becoming like Jesus.
അതാണ് യേശുവിനെ പോലെ.
This is what the Holy Spirit is seeking to do in us.
അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്.
The path of the righteous becomes brighter and brighter till the perfect.
നീതിമാന്റെ പാത അത് നട്ടുച്ച വരെ കൂടുതൽ കൂടുതൽ ശോഭയുള്ളതായി തീരും. Most of the time my tongue lead me to the sin. So how can I gain control over my tongue? എന്റെ നാവിനെ എങ്ങനെ നിയന്ത്രിക്കുവാനായിട്ട് എനിക്ക് കഴിയും?
The Bible says out of the abundance of the heart the mouth speaks. Matthew 12:36-38.
മത്തായി 12:36-38 വാക്യങ്ങളിൽ വേദപുസ്തകം പറയുന്നത് ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് വായി പ്രസ്താവിക്കുന്നു.
So if you want to control your tongue you got to control your heart first.
അതുകൊണ്ട് നിങ്ങളുടെ നാവിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ആദ്യം നിയന്ത്രിക്കണം.
The heart is the water tank from which this water flows out of the tap which is the mouth.
വെള്ളം ഒഴുകുന്ന ഈ ടാപ്പ്, വായാകുന്ന ഈ ടാപ്പിലേക്ക് വെള്ളം ഒഴുകുന്നത് ഹൃദയമാകുന്ന ടാങ്കിൽ നിന്നാണ്.
So you clean the tank.
അതുകൊണ്ട് നിങ്ങൾ ആ ടാങ്കാണ് ശുദ്ധീകരിക്കേണ്ടത്.
Then the water that flows out will be clean.
അങ്ങനെ ആ ടാങ്ക്, ഹൃദയമാകുന്ന ടാങ്ക് ശുദ്ധീകരിച്ചാൽ പുറത്തേക്ക് വരുന്ന വെള്ളം ശുദ്ധിയുണ്ടാകും.
Good thoughts in your heart about other people.
മറ്റുള്ള ആളുകളെ കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ.
Have humble thoughts about yourself.
നിങ്ങളെ കുറിച്ച് താഴ്മയുള്ള ചിന്തകൾ ഉണ്ടാകട്ടെ.
Get rid of judgmental thoughts about other people in your heart.
വിധിക്കുന്ന തെറ്റായ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒഴിവാക്കുക.
And then the words that come out of your mouth will be good words.
അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നല്ല
വാക്കുകൾ. The problem is not with your tongue, it's with your heart.
അതുകൊണ്ട് നിങ്ങളുടെ നാവിനല്ല പ്രശ്നം, നിങ്ങളുടെ ഹൃദയത്തിനാണ്. മർക്കോസ് 11:11 യേശു അത്തിയെ ശപിച്ചെന്ന് പറയുന്നല്ലോ. എന്നാൽ അതിനോടൊപ്പം തന്നെ അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു എന്നും കൂടെ പറയുന്നുണ്ട്. കാലമല്ലാഞ്ഞിട്ടും അത്തിവൃക്ഷത്തെ ശപിച്ച് അത് ഉണങ്ങിപ്പോയതിന്റെ പൊരുൾ ഒന്ന് വിശദീകരിക്കാമോ?
മീനിങ് many of the actions of Jesus were parables.
യേശു ക്രിസ്തുവിന്റെ പല ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അത് ഉപമകളായിരുന്നു.
And here it was something you read the reason for it in Mark 11:21-22.
മാർക്കോസ് 11:21 22 വാക്യങ്ങളിൽ അതിന്റെ കാരണം നമ്മൾ വായിക്കുന്നു.
That when they saw the tree cursed that had withered up completely.
അവിടെ നമ്മൾ 21-22 വാക്യങ്ങൾ വായിക്കുന്നത് അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവരോട് പറഞ്ഞു യേശു.
When he saw the tree was withered, verse 21,
അവിടെ ഉണങ്ങിയത് കണ്ടപ്പോൾ
Jesus said to them, have faith in God.
അവിടെ പറഞ്ഞത് നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും.
And if you have that faith then you can do more than even what I did to this fig tree.
ഈ അത്തിമരത്തിനോട് ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ചെയ്യുവാൻ കഴിയും എന്നാണ് യേശു പറഞ്ഞത്.
So the purpose of that was to teach his disciples faith.
അപ്പോൾ അതിന്റെ ഉദ്ദേശം ഈ ശിഷ്യന്മാർക്ക് വിശ്വാസം അഭ്യസിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു.
സോ ദാറ്റ് ഈസ് എ പർപ്പസ് വിത്ത് വിച്ച് ജീസസ് ഡസ് എവരിതിങ്.
യേശു ക്രിസ്തു ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു ഉദ്ദേശമുണ്ട്.
ഹി ന്യൂ ഇറ്റ് ഈസ് നോട്ട് ദ സീസൺ ഫോർ ഫിഗ്സ്. ഹി വാസ് നോട്ട് ലുക്കിംഗ് ഫോർ ദാറ്റ്.
അവന് അറിയാമായിരുന്നു അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു എന്ന്.
ആൻഡ് ഇറ്റ്സ് ഓൾസോ എ പാരബിൾ അബൌട്ട് ദ ജൂയിഷ് നേഷൻ.
അത് മാത്രമല്ല അത് ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഉപമയും കൂടിയായിരുന്നു.
വി കാൻ റീഡ് വേഴ്സ് 13 ലൈക് ദിസ്.
13-ാം വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കാനായിട്ട് കഴിയും.
ദി ഓൾഡ് ടെസ്റ്റമെന്റ് The fig tree is a picture of the Jewish nation.
പഴയ നിയമത്തിൽ അത്തി മരം എന്ന് പറയുന്നത് ആ യഹൂദ ഇസ്രായേലിന്റെ ഒരു ചിത്രമായിരുന്നു.
You can read verse 13 like this.
13-ാം വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും.
He came to the nation of Israel to see if people find any fruit in it.
അവൻ ഇസ്രായേൽ രാജ്യത്തിന്റെ അടുത്ത് വന്നു. അവൻ അവിടെ ഫലമൊന്നും കണ്ടില്ല.
But he found only leaves.
എന്നാൽ അവിടെ വന്നപ്പോൾ അവൻ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല.
That is all religion.
അത് വെറും മതം മാത്രമായിരുന്നു.
No desire after God.
അവിടെ ദൈവത്തെക്കുറിച്ചുള്ള താല്പര്യവും ആഗ്രഹവും.
First the Jewish nation.
അതുകൊണ്ട് അവൻ ആ യഹൂദ രാജ്യത്തെ അവൻ ശപിച്ചു.
It did not wither up immediately.
അത് ഉടനെ ഉണങ്ങിപ്പോയില്ല.
40 years later it withered up and they were scattered throughout all the world.
40 വർഷങ്ങൾക്ക് ശേഷം അത് ഉണങ്ങിപ്പോയി. ലോകത്തിന്റെ എമ്പാടും അവർ ചിതറിപ്പോയി.
Then Jesus said to his disciples.
അതിനെ തുടർന്ന് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു.
Watch the fig tree. One day it will start putting out the leaves again.
നിങ്ങൾ അത്തിവൃക്ഷത്തെ നോക്കുക. ഒരു നാളിൽ അതിന് വീണ്ടും ഇല തളിർക്കുവാനായിട്ട് തുടങ്ങും.
That's in Matthew 24.
അത് മത്തായി 24.
When that happens you know that my coming is near.
അത് നിങ്ങൾ കാണുമ്പോൾ എന്റെ വരവ് സമീപമായിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവും.
That happened in 1948.
അത് 1948 സംഭവിച്ചു.
When the Jewish nation again came back to the nation of Israel.
ഈ യഹൂദ രാജ്യം അവര് വീണ്ടും തിരിച്ച് ആളുകൾ ഇസ്രായേലിലേക്ക് വന്നു.
1967 they got Jerusalem.
1967 അവർക്ക് യെരുശലേം ലഭിച്ചു.
there's no fruit there.
അവിടെ ഫലമില്ലായിരുന്നു.
But Jesus said leaves will come.
യേശു ക്രിസ്തു പറഞ്ഞു ഇലയും ഉണ്ടാവും.
And that's what you see.
അതാണ് നിങ്ങൾ കാണുന്നത്.
That's why we know the coming of the Lord is near.
അങ്ങനെയാണ് കർത്താവിന്റെ വരവ് അടുത്തു എന്ന് നാം മനസ്സിലാക്കുന്നത്. അന്യഭാഷ വിശ്വസിക്കാത്തവർക്കാണ് ഒരു അടയാളം. അത് അതൊന്ന് എങ്ങനെ അങ്ങനെ വിശദീകരിക്കാമോ?
I think in two ways.
അത് രണ്ട് വിധത്തിലാണ്.
On the day of Pentecost it was a sign to all those unbelievers that this was from God.
പെന്തിക്കോസ് നാളിൽ അവിടെ ഉണ്ടായിരുന്ന വിജാതീയരായ ആളുകൾക്കെല്ലാം ഇത് ദൈവത്തിലുള്ളതാണ് എന്നുള്ള ഒരു അടയാളമായിരുന്നു.
And sometimes it's like a sign for people who have unbelief themselves, am I really baptized in the Holy Spirit or not?
ഞാൻ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുള്ള ചില ആളുകൾക്കും അതൊരു അടയാളം തന്നെയാണ്.
So God gives it like that.
ആ രീതിയിലാണ് ദൈവം അത് നൽകുന്നത്.
But God can give us assurance of the baptism of the Holy Spirit even without that.
നമുക്ക് ഈ അന്യഭാഷയില്ലാതെ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഉറപ്പ് നൽകുവാനായിട്ട് കഴിയും.
If you read Christian history,
ക്രിസ്തീയ ചരിത്രം വായിച്ചാൽ,
in the 19th century,
19th നൂറ്റാണ്ടിന്റെ,
before the year 1900,
1900 നു മുമ്പ്,
there were people like Moody, Finney, many others who were baptized in the Holy Spirit.
അവിടെ മൂഡി, ഫിന്നി എന്ന പല ആളുകളും പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച ആളുകളുണ്ടായിരുന്നു.
കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ദയർ മിനിസ്ട്രി.
അവരുടെ ശുശ്രൂഷയെ പൂർണ്ണമായിട്ടും അത് മാറ്റിമറിച്ചു.
There are many great men of God. I know their names.
അങ്ങനെയുള്ള പല ദൈവഭക്തരായ ആളുകളുണ്ട്. അവരുടെ പേര് എനിക്കറിയാം.
Andrew Murray.
A.B. Simpson.
Many great men of God.
അങ്ങനെയുള്ള അനേക ദൈവഭക്തരായ.
None of them spoke in tongues.
അങ്ങനെയുള്ള ആരും അന്യഭാഷ.
They believed and experienced the baptism of the Holy Spirit.
പക്ഷേ അവര് പരിശുദ്ധാത്മാവിന്റെ നിറവ് അവർ
വിശ്വസിക്കുന്നത്.
ആ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും ദൈവഭക്തരായ മനുഷ്യരിൽ ചിലരായിരുന്നു അവർ.
ആഫ്റ്റർ 1900,
1900 ശേഷം
ദി പെന്തിക്കോസ്റ്റൽ മൂവ്മെന്റ് സ്റ്റാർട്ടഡ്.
പെന്തിക്കോസ്റ്റ് മുന്നേറ്റം അപ്പോഴാണ്
ആരംഭിച്ചത്. ദെൻ പീപ്പിൾ ബിഗാൻ ടോക്കിംഗ് അബൌട്ട് ബാപ്റ്റിസം ഹോളി സ്പിരിറ്റ് വിത്ത് സ്പീക്കിംഗ് ഇൻ ടങ്സ്.
ആ കാലഘട്ടത്തിൽ അന്യഭാഷയോട് കൂടെ ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി.
ആൻഡ് ഐ ഹാവ് മെറ്റ് ന്യൂമറസ് പെന്തിക്കോസ്റ്റൽ പീപ്പിൾ.
അങ്ങനെ അനേകം പെന്തിക്കോസ്റ്റൽ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഐ ഡോണ്ട് ഹാവ് എനി റെസ്പെക്ട് ഫോർ മോസ്റ്റ് ഓഫ് ദം കമ്പയർഡ് ടു മൂഡി ആൻഡ് ഫിന്നി ആൻഡ് ദോസ് മെൻ ഓഫ് ഗോഡ്.
ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മൂഡി, ഫിന്നി എന്നുള്ള ദൈവഭക്തരായ ആളുകളെ തുലനം ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഒട്ടും ബഹുമാനിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഐ ഫൈൻഡ് ടുഡേ the biggest lovers of money among preachers are those who speak in tongues.
ഇന്ന് ഞാൻ പ്രസംഗകരുടെ ഇടയിൽ കാണുന്നത് ഏറ്റവും അധികം പണസ്നേഹികളായിരിക്കുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്ന പ്രസംഗകരാണ്.
The biggest lovers of money are not Roman Catholic priests.
ഏറ്റവും അധികം പണത്തെ സ്നേഹിക്കുന്നത് റോമൻ കത്തോലിക്ക അച്ഛന്മാരല്ല.
Or Jacobite priests.
അല്ലെങ്കിൽ യാക്കോബ അച്ഛന്മാരല്ല.
Or Marthoma priests.
അല്ലെങ്കിൽ മർത്തോമ അച്ഛന്മാരല്ല.
Or even brethren workers.
അല്ലെങ്കിൽ ബ്രദറൻ പ്രവർത്തകരല്ല.
The biggest lovers of money on this earth are people who speak in tongues.
അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളുകളാണ് ഏറ്റവും അധികം പണസ്നേഹികളായ.
They are the ones who are on television always asking people to give money.
ടെലിവിഷനിൽ നിന്നുകൊണ്ട് ആളുകളോട് പണം തരണം എന്ന് ചോദിക്കുന്നവർ അവരാണ്.
I say, what type of baptism in the Holy Spirit is this that makes you love money more than before?
നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പണത്തെ സ്നേഹിക്കുവാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ ആത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് എന്താണ്?
ചാൾസ് ഫിന്നി വാസ് വൺ ഓഫ് ദ മൈറ്റിയസ്റ്റ് എവാഞ്ചലിസ്റ്റ് ഇൻ ദ 19th സെഞ്ചുറി.
19th നൂറ്റാണ്ടിൽ അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും ശക്തനായ ഒരു സുവിശേഷകൻ ചാൾസ് ഫിന്നി ആയിരുന്നു.
When he was old,
അദ്ദേഹത്തിന് പ്രായമായ സമയത്ത്,
he had to sell some things from his house in order to buy a cow to get some milk to drink.
അദ്ദേഹത്തിന് പാല് കുടിക്കാനായിട്ട് ഒരു പശുവിനെ മേടിക്കാൻ വീട്ടിലുള്ള ചില സാധനങ്ങൾ വിൽക്കണമായിരുന്നു.
Can you imagine if a mighty world renowned evangelist doing that today?
ഇന്ന് ലോക പ്രശസ്തനായ ഒരു സുവിശേഷകൻ അത് ചെയ്യേണ്ട സാഹചര്യം വരുമോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ
കഴിയും.
ഞാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ അന്വേഷിച്ചപ്പോൾ,
ഐ സെഡ് ലോർഡ് ഐ ഡോണ്ട് വാണ്ട് വാട്ട് ദീസ് പെന്തക്കോസ്റ്റൽസ് ഹാവ്.
അന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്ന് ഈ കാണുന്ന പെന്തക്കോസ്റ്റൽ ആളുകൾക്കുള്ള ആ അഭിഷേകമല്ല എനിക്ക് വേണ്ടത്.
ഐ വാണ്ട് വാട്ട് മൂഡി ആൻഡ് ഫിന്നി ഗോഡ്.
മൂഡിക്കും ഫിന്നിക്കും ലഭിച്ച ആ അഭിഷേകമാണ് എനിക്ക് വേണ്ടത്.
ദാറ്റ്സ് വാട്ട് ഐ സോട്ട്.
അതാണ് ഞാൻ അന്വേഷിച്ചത്.
ഓഫ് കോഴ്സ് ഗോഡ് ഓൾസോ ഗേവ് മീ ദി ഗിഫ്റ്റ് ഓഫ് ടങ്സ്, ബട്ട് ദാറ്റ്സ് നോട്ട് വാട്ട് ഐ വാസ് ലുക്കിംഗ് ഫോർ.
പക്ഷെ എനിക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്ന വരവും ദൈവം നൽകി. പക്ഷെ ഞാൻ അതായിരുന്നില്ല ഞാൻ അന്വേഷിച്ചിരുന്നത്.
If I had been seeking that, I don't know what I would have got.
ഞാൻ ഈ അന്യഭാഷയിലുള്ള വരം ആണ് ഞാൻ അന്വേഷിച്ചിരുന്നതെങ്കിൽ എനിക്ക് ലഭിച്ചിരുന്നത് എന്തായിരിക്കും?
I thank God I did not seek it.
ഞാൻ അന്യഭാഷയല്ല അന്വേഷിച്ചത് എന്നുള്ളതിനെ
ഞാൻ
ഞാൻ ദൈവത്തെ നോക്കി
അന്വേഷിച്ചു. Seek for power.
ഞാൻ തുടർമാനമായിട്ട് ഞങ്ങളുടെ സഭയിൽ പ്രസംഗിക്കുന്നതും അതാണ് പഠിപ്പിക്കുന്നതും.
And then,
നിങ്ങൾ ശക്തിക്ക് വേണ്ടി അന്വേഷിക്കുക.
God gives you tongues, it will be the real thing.
അങ്ങനെ നിങ്ങൾ ശക്തിക്ക് വേണ്ടി അന്വേഷിക്കുമ്പോൾ അതോടൊപ്പം നിങ്ങൾക്ക് അന്യഭാഷയിൽ ലഭിക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള അന്യഭാഷയായിരിക്കും.
My wife was 100% against speaking in tongues growing up in a brethren assembly.
ഒരു ബ്രദറൻ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന എന്റെ ഭാര്യ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് 100% എതിരായിരുന്നു.
If I was, this is in 1968 when we were married.
1968 ഞങ്ങൾ വിവാഹത്തിന്റെ ആ കാലഘട്ടത്തിൽ.
I would be listening to some tape on baptism in the Holy Spirit.
ഞാൻ പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചുള്ള ചില ഏതെങ്കിലും ടേപ്പ് ഞാൻ കേൾക്കുന്ന സമയത്ത്.
She would turn off the tape recorder.
എന്റെ ഭാര്യ വന്ന് ആ ടേപ്പ് റെക്കോർഡർ ഓഫ് ചെയ്യും.
He is afraid I'll become Pentecostal.
ഞാൻ പെന്തിക്കോസുകാരനായാലോ എന്ന് പേടിച്ച്.
But she got baptized in the Holy Spirit 6 years before me.
എനിക്ക് ലഭിക്കുന്നതിന് 6 വർഷം മുമ്പ് പക്ഷേ എന്റെ ഭാര്യയ്ക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചു.
She didn't seek for it.
അവൾ ഈ പരിശുദ്ധാത്മാഭിഷേകത്തിനായി അന്വേഷിച്ചില്ല.
She was so poor, she was so discouraged.
ജീവിതത്തിന്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പാവപ്പെട്ട് ആകെ നിരാശയായിരിക്കുന്ന സമയത്ത്
praying with another sister.
മറ്റൊരു സഹോദരിയോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
She was just confessing her sin, Lord. Why, what has happened to the joy I had when I was a single girl?
തന്റെ പാപത്തെ ദൈവത്തോട് ഏച്ചു പറഞ്ഞു, കർത്താവേ ഞാൻ വിവാഹത്തിന് മുമ്പ് സന്തോഷത്തോടെ ഞാൻ ആയിരുന്ന സമയത്തെ ആ സന്തോഷം എനിക്ക് എങ്ങനെയാണ് കർത്താവ് നഷ്ടപ്പെട്ടു പോയത്.
God filled her with the Holy Spirit. She wasn't expecting it.
പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അവളെ നിറച്ചു.
She wasn't even praying for that.
അതിനുവേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യുകയില്ലായിരുന്നു അപ്പോൾ.
Crying out in her need.
അവളുടെ ആ സ്വന്തം ജീവിതത്തിലെ ആവശ്യബോധത്തിൽ അവൾ
കരയുകയായിരുന്നു.
പെട്ടെന്ന് അവൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു ഭാഷയിൽ അവൾ സംസാരിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി.
She did not want to go back to English.
അവൾ തുടർന്ന് ഇംഗ്ലീഷിലേക്ക് വരാതെ ആ ഭാഷയിൽ തന്നെ തുടർന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു.
That type of experience is genuine.
അത് ശരിയായ യഥാർത്ഥത്തിലുള്ള ഒരു അനുഭവമാണ്.
All these people who go seeking, trying to somehow speak in tongues, I don't know what they get.
ഇങ്ങനെ എങ്ങനെയെങ്കിലും അന്യഭാഷ സംസാരിക്കണം എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോകുന്ന ആളുകൾക്ക് എന്താണ് ലഭിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല.
സീക്ക് ഫോർ പവർ, ദാറ്റ്സ് വാട്ട് വി നീഡ്.
ഞാൻ നിങ്ങളോട് പറയുന്നത് ശക്തിക്ക് വേണ്ടി അന്വേഷിക്കുക, ശക്തിയാണ് നിങ്ങൾക്ക് വേണ്ടത്.
ആൻഡ് ഗോഡ് മേ ഗിവ് ടങ്സ് ടു കൺഫേം, ദാറ്റ്സ് അപ് ടു ഹിം.
ദൈവം ആ ശക്തിക്ക് ഒരു അടയാളമായിട്ട് അന്യഭാഷ നൽകും. അത് ദൈവത്തിന് നൽകിയേക്കാം, അത് ദൈവത്തിന്റെ കയ്യിലാണ്.
ഹി കൻ കൺഫേം ഇറ്റ് ഇൻ അദർ വേസ് ഓൾസോ.
മറ്റ് രീതിയിലും ദൈവത്തിന് അത് ഉറപ്പിക്കുവാനായിട്ട് കഴിയും. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിന്റെ ആലോചന കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതിനായി ഞാൻ എന്റെ സ്വയത്തെ ഞാൻ മാറ്റി. എന്നിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ ചോദിക്കുമ്പോൾ രണ്ട് അഭിപ്രായം വരും. അതിൽ ഏതാണ് ദൈവത്തിന്റെ തീരുമാനമായി സ്വീകരിക്കേണ്ടത്?
Whichever is leading you along the way of death to self, that will be God's will.
സ്വയത്തിന്റെ മരണത്തിലൂടെ നിങ്ങളെ നടത്തുന്ന മുമ്പോട്ടുള്ള ആ വഴി അതായിരിക്കും ദൈവത്തിന്റെ.
Jesus said, take up the cross and follow me.
യേശുക്രിസ്തു പറഞ്ഞു, ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക.
If in one way you have to take up the cross and the other way you don't have to take up the cross, then you probably know this is God's will.
നിങ്ങൾക്ക് ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കേണ്ട ഒരു വഴി നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് ക്രൂശ് എടുക്കാതെ ലാഘവത്തോടെ പോകുവാൻ കഴിയുന്ന മറ്റൊരു വഴി കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്രൂശ് എടുക്കേണ്ട വഴിയാണ് ദൈവത്തിന് മനസ്സിലാക്കുവാൻ.
Don't misunderstand taking up the cross.
ക്രൂശ് എടുക്കുക എന്നുള്ളതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്.
Cross doesn't mean the more difficult way.
ക്രൂശ് എന്ന് പറയുന്നത് കൂടുതൽ പ്രയാസമുള്ള വഴി ആകണമെന്നില്ല.
Like you are saying, should I marry this girl or this girl?
നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഈ പെൺകുട്ടിയാണോ വിവാഹം കഴിക്കേണ്ടത്, ഈ പെൺകുട്ടിയാണോ?
This girl is more ugly, so this must be God's will.
ഓ, ഈ പെൺകുട്ടി അവളെ കാണാനായിട്ട് കുറച്ചുകൂടെ മോശമാണ്, അപ്പൊ അതുകൊണ്ട് അതായിരിക്കും ദൈവത്തിന്റെ ഹിതം.
That's not the way to find God's will.
ദൈവത്തിന്റെ ഹിതം കണ്ടുപിടിക്കാനുള്ള വഴി അതല്ല.
Or this girl is pretty, so it cannot be God's will.
Oh, ee penkutti sundariyana adondu devathine hidam aayirikkilla.
Or I'm seeking, shall I take this job or that job?
Njan ee joli edukano aa joli edukano.
This job, the salary is 5000 rupees more, so it cannot be God's will.
Ee joli illa 5000 rupees shambalam koodalana adondu idu devathine hidam aayirikkilla.
That is a lie.
Adoru manjaneyana kallathiravana.
God is a father.
ദൈവം ഒരു പിതാവാണ്.
ഹി ഈസ് നോട്ട് ട്രൈങ് ടു മേക്ക് യുവർ ലൈഫ് മിസറബിൾ.
നിങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും പ്രശ്നമുള്ളതാക്കി തീർക്കുവാനല്ല ദൈവം നോക്കുന്നത്.
സം പീപ്പിൾ ഹാവ് ദാറ്റ് ഫിയർ.
ചില ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു ഭയമുണ്ട്.
ഐ ആസ്ക് ദം,
ഞാൻ അവരോട് ചോദിക്കാറുണ്ട്,
ആർ യു വില്ലിംഗ് ടു സേ ടു ഗോഡ്,
നിങ്ങൾ ദൈവത്തോട് ഇപ്രകാരം പറയുക,
ലോർഡ് ഐ വിൽ മാരി എനിബഡി യു ചൂസ്,
കർത്താവേ അങ്ങ് തിരഞ്ഞെടുക്കുന്ന ആരെയും വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാണ്.
ഐ ആം അഫ്രൈഡ് ബിക്കോസ് ഗോഡ് മേ പിക്ക് ഔട്ട് ദി അഗ്ലിയസ്റ്റ് ഗേൾ ഇൻ ദി വേൾഡ് ആൻഡ് ടെൽ മീ ടു മാരി ഹർ.
അവർക്ക് അങ്ങനെ പറയാൻ പേടിയാണ്. കാര്യം ദൈവം ഈ ലോകത്തിലെ ഏറ്റവും മോശം കാണാൻ മോശമായിട്ട് ഒരു പെൺകുട്ടിയെ പിടിച്ച് അവളെ വിവാഹം കഴിക്കണം ദൈവം എന്നെ നിർബന്ധിച്ചാലോ.
Or if I say I'll take any job God gives me, he'll find the lowest salary job in the world and ask me to take that.
കർത്താവേ, ഞാൻ ഏത് ജോലി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ശമ്പളം കുറഞ്ഞ ഒരു ജോലി തന്ന് അതെടുക്കാൻ ദൈവം എന്നോട് പറഞ്ഞാലോ.
Let me ask you, will your father do that for you, earthly father?
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ ഭൂമിയിലെ പിതാവ് അങ്ങനെ നിങ്ങളോട് പറയുമോ?
Never.
ഒരിക്കലുമില്ല.
Is God a worse father than your earthly father?
നിങ്ങളുടെ ഈ ഭൂമിയിലെ പിതാവിനേക്കാട്ടിലും മോശക്കാരനായ ഒരു പിതാവാണ് സ്വർഗ്ഗസ്ഥനായ ദൈവം.
The devil who gives you all these wrong ideas.
ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ഈ ചിത്രം നിങ്ങൾക്ക് നൽകുന്നത് പിശാചാണ്.
Taking up the cross does not mean low salary or ugly girls or difficult path.
ക്രൂശ് എടുക്കുക എന്ന് പറയുന്നത് അത് ശമ്പളം കുറഞ്ഞ ജോലിയോ കാണാൻ മോശമായ പെൺകുട്ടി വിവാഹം കഴിക്കുന്നതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു പാത സഞ്ചരിക്കുന്നതോ അല്ല.
See, we may think the most difficult is God's will.
നാം ചിന്തിക്കുന്നത് പലപ്പോഴും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ദൈവത്തിന്റെ ഹിതമാണെന്നാണ്.
If that is the case, then all of us are out of God's will.
അങ്ങനെയെങ്കിൽ നാം എല്ലാവരും ദൈവഹിതത്തിന്റെ പുറത്താണ്.
We should all be living in Himachal Pradesh or Rajasthan or somewhere, not in Kottayam and Bangalore and all that.
നമ്മൾ ഇവിടെ കോട്ടയത്തും ബാംഗ്ലൂരിലും ഒക്കെ അല്ലേ താമസിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നെങ്കിൽ നമ്മൾ അങ്ങ് ഹിമാചൽ പ്രദേശിലോ രാജസ്ഥാനിലോ അവിടെ
ആഫ്രിക്ക really be in God's will, go to the middle of Africa.
ഓ, അല്ലെങ്കിൽ അതിനേക്കാട്ടിൽ നമ്മൾ ആഫ്രിക്കയിൽ ജീവിച്ചാൽ നമുക്ക് ഏറ്റവും നല്ല ദൈവത്തിന്റെ ഹിതമാണെന്ന്
പറഞ്ഞിരിക്കുന്നു. Wrong ideas that the most difficult place in the world is God's will for you.
നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ദൈവത്തിന്റെ ഹിതം എന്നുള്ളതൊക്കെ തെറ്റായ ഒരു ധാരണയാണ്.
So taking up the cross means to say to the Lord, I don't want my will.
ക്രൂശ് എടുക്കുക എന്ന് പറയുന്നത് ദൈവത്തോട് പറയുക, കർത്താവ് എനിക്ക് എന്റെ ഇഷ്ടം വേണ്ട.
ഐ വാണ്ട് യുവർ വിൽ, ഷോ മീ വാട്ട് ഇറ്റ് ഈസ്.
അങ്ങയുടെ ഹിതം എനിക്ക് വേണം, അത് എന്താണെന്ന് എനിക്ക് കാണിച്ചു തരണമേ കർത്താവ്.
മൈ ലൈഫ് ഇൻ ബാംഗ്ലൂർ ഈസ് നോട്ട് ആസ് ഡിഫിക്കൽട്ട് ആസ് ലിവിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ആഫ്രിക്ക.
ആഫ്രിക്കയുടെ നടുവിൽ ജീവിക്കുന്നതിന്റെ അത്ര പ്രയാസമുള്ള ഒരു ജീവിതമല്ല ബാംഗ്ലൂരിലെ എന്റെ ജീവിതം.
ബട്ട് ഐ ആം അബ്സല്യൂട്ട്ലി സർട്ടൻ ഐ ആം ഇൻ ദ സെന്റർ ഓഫ് ഗോഡ്സ് വിൽ.
എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർണ്ണതയിലാണ് ഞാൻ എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്.
ബിക്കോസ് ഐ ഡോണ്ട് സീക്ക് ടു ഡു മൈ ഓൺ വിൽ.
കാരണം എന്റെ സ്വന്തം ഇഷ്ടം ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല.
സോ ഡോണ്ട് തിങ്ക് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്ലേസ് ഈസ് ഗോഡ്സ് വിൽ ഫോർ യു.
അതുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദൈവത്തിന്റെ ഹിതം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സ്നാനത്തിനായി താൽപര്യം അറിയിച്ച ശേഷം സ്നാനപ്പെട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുമോ? ദൈവവുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിന് സാധിക്കുമോ? ഒരു ജയജീവിതം നയിക്കുവാൻ ആവശ്യമായ കൃപ ലഭിക്കുമോ?
If due to circumstances you cannot get baptized, God understands that.
നിങ്ങൾക്ക് സാഹചര്യങ്ങൾ മൂലം നിങ്ങൾക്ക് സ്നാനപ്പെടുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ദൈവത്തിന് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
You know, a child may be saved when he's 5 years old.
5 വയസ്സുള്ളപ്പോൾ ഒരു കുഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകാം.
But he may not be ready for baptism.
എന്നാൽ അവൻ ആ സമയത്ത് സ്നാനത്തിന് തയ്യാറായിരിക്കുകയില്ല.
Good to take that decision as a mature person.
ഒരു പക്വതയുള്ള ആളായ ശേഷം ആ തീരുമാനം എടുക്കുന്നതാണ് നല്ലത്.
But that child can seek God to be filled with the Holy Spirit.
എന്നാൽ ആ കുഞ്ഞിനെ സംബന്ധിച്ചോളം പരിശുദ്ധാത്മാ നിറവിന് വേണ്ടി അന്വേഷിക്കുന്നത് നല്ലതാണ്.
Yeah, if you're really born again, anybody can ask God, Lord, fill me with the Holy Spirit.
വീണ്ടും ജനനം പ്രാപിച്ച ആർക്കും ദൈവമേ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് ചോദിക്കാം.
I remember meeting a lady.
ഞാൻ ഒരു സ്ത്രീയെ കണ്ടുമുട്ടിയത് ഓർക്കുന്നു.
She said she was converted when she was 5 years old.
അവൾക്ക് ഏകദേശം 5 വയസ്സുള്ളപ്പോൾ അവൾക്ക് രക്ഷിക്കപ്പെട്ടു.
When she was 5 years old, she heard a voice of God saying, "Will you go for me as a missionary to China?"
അങ്ങനെ 5 വയസ്സുള്ള സമയത്ത് അവളുടെ ഹൃദയത്തിൽ അവൾ ഇപ്രകാരം ഒരു ശബ്ദം കേട്ടു, "ചൈനയിൽ എനിക്കായിട്ട് ഒരു മിഷണറിയായി നീ പോകുമോ?"
She said yes.
ആ 5 വയസ്സുള്ളപ്പോൾ അവൾ പറഞ്ഞു, "അതെ കർത്താവേ, ഞാൻ പോകാം."
She was about 38 years old before she went to China.
38 വയസ്സുള്ളപ്പോഴാണ് അവള് ചൈനയിൽ പോയത്.
ഐ മെറ്റ് ഹർ വെൻ ഷീ വാസ് അബൌട്ട് 80 ഇയേഴ്സ് ഓൾഡ്.
ഏകദേശം 80 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആ സ്ത്രീയെ കണ്ടുമുട്ടിയത്.
റിയലി റേഡിയന്റ് ക്രിസ്ത്യൻ,
വളരെ ശോഭാപൂർണയായ ഒരു ക്രിസ്തീയ വനിത.
ഐ ബിലീവ് വിത്ത് ഓൾ മൈ ഹാർട്ട് വാട്ട് ഷീ സെഡ് ദാറ്റ് അറ്റ് 5 ഇയേഴ്സ് ഓഫ് ഏജ് ഷീ ഹേർഡ് ദ കോൾ ഓഫ് ഗോഡ്.
അങ്ങനെ 5 വയസ്സുള്ളപ്പോൾ അവൾ ദൈവത്തിന്റെ വിളി കേട്ടു എന്നുള്ളത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ
വിശ്വസിക്കുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ഫുൾഫിൽഡ് ആൻഡ് ഷീ ഹാഡ് എ ഫാന്റാസ്റ്റിക് മിനിസ്ട്രി വിത്ത് ഹർ ഹസ്ബൻഡ് ഇൻ ചൈന.
അവള് ആ അവളുടെ ആ സ്വപ്നം അവളുടെ ശബ്ദം അത് നിറവേറുകയും അവൾക്ക് ചൈനയിൽ ഭർത്താവിനോടൊപ്പം വളരെ ഫലകരമായ ഒരു ശുശ്രൂഷ അവൾ നിറവേറ്റുകയും ചെയ്തു.
ഗോഡ് കാൻ സ്പീക്ക് ടു ലിറ്റിൽ ചിൽഡ്രൻ.
കുഞ്ഞുങ്ങളോട് ദൈവത്തിന് സംസാരിക്കുവാൻ കഴിയും.
സാമുവേൽ വാസ് അറൌണ്ട് 5 ഇയേഴ്സ് ഓൾഡ് പെർഹാപ്സ്.
ശൌലിന് ഞാൻ ചിന്തിക്കുന്നത് ഏകദേശം 5 വയസ്സ് പ്രായമായിരുന്നു ഉണ്ടായിരുന്നത്.
സോ വി ഡോണ്ട് ഹാവ് ടു ബി ബാപ്റ്റൈസ്ഡ്. കൊർണേലിയസ് വാസ് ബാപ്റ്റൈസ്ഡ് ഇൻ ദി ഹോളി സ്പിരിറ്റ് ബിഫോർ ടേക്കിംഗ് വാട്ടർ ബാപ്റ്റിസം.
കൊർണേലിയസിന്റെ കാര്യം ചിന്തിക്കുക, അവൻ സ്നാനമെടുക്കുന്നതിന് മുമ്പ് അവൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. Is it a state of perfection that a Christian has to press on to every single day of his life, or can a Christian really look back to his life over a period of 24 hours and say, well done today, I have walked this way Jesus could have walked? What is your experience?
See, we cannot measure our growth every day.
നമുക്ക് ഓരോ ഈ ചോദ്യം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു ദിവസം തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ ഇന്ന് നന്നായി ജീവിച്ചു എന്ന് പറയുവാനായിട്ട് കഴിയുമോ എന്നൊക്കെയാണ് ചോദ്യം.
If you have children,
namukku kunjungal undengil,
do you measure their height every day to see if they have grown?
Ningal ore divasam kunjinte uyaram valarno valarno endu poi kunjinte uyaram ningal alakkarundo?
You'll be a crazy father or mother if you're checking the height of your child every day.
Ore divasam poi ningalde kunjinte uyaram alakkana aalanengil ningal oru prandhanaya pidavayirikkum.
Even the child will think something is wrong with my father.
Ente kunjungal pole vicharikkum endu vetti ente appayke oru screw loose aayo.
But after 1 year you can see, yeah, there's a difference here in my child's height.
പക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കുഞ്ഞിന്റെ ഉയരത്തിന് കുറച്ച് വ്യത്യാസമുണ്ട്.
But that did not happen suddenly in one day.
അത് പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല.
It was little by little every day, but it was too small to measure with your scale.
അത് ഓരോ ദിവസവും കുറേശ്ശെ കുറേശ്ശെ വളർന്നിരുന്നു. അത് നിങ്ങളുടെ സ്കെയിൽ കൊണ്ട് നിങ്ങൾക്ക് അളക്കുന്നതിലും ചെറുതായിരുന്നു.
So it's like that, spiritual growth also.
ആത്മീക വളർച്ചയും അപ്രകാരമാണ്.
You may be able to see it only after a year.
നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്.
But the growth should be every day.
പക്ഷേ ആ വളർച്ച ഓരോ ദിവസവും ആ വളർച്ച ഉണ്ടാകണം.
And that just means that your conscience is clear every day.
അതിന്റെ അർത്ഥം നിങ്ങളുടെ മനസ്സാക്ഷി ഓരോ ദിവസവും അത് കുറ്റമറ്റ മനസ്സാക്ഷിയായിരിക്കണം. ഞാനും എന്റെ ഭാര്യയും കൃത്യസമയങ്ങളിൽ പ്രാർത്ഥിക്കും, വേദപുസ്തകം വായിക്കും. ഇത് ചോദ്യത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. അപ്പം അവിടെ ഭാര്യയ്ക്ക് സുവിശേഷം ഒരു അധ്യായം വായിക്കണം, ലേഖനമാണെങ്കിൽ ഒരു മൂന്ന് ലേഖനമെങ്കിലും വായിക്കണം. പക്ഷെ എനിക്ക് മൂന്നോ നാലോ വാക്യങ്ങൾ വായിച്ചാൽ മതി. അപ്പം ഇത് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ രണ്ട് രീതിയിൽ ആണ്. അത് അതിനെക്കുറിച്ച് എന്താണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്?
വെരി സിംപിൾ, യു റീഡ് ദി ബൈബിൾ സെപ്പറേറ്റ്ലി.
വളരെ ലളിതമാണ്, നിങ്ങൾ രണ്ടുപേരും വെവ്വേറെ വേദപുസ്തകം വായിക്കുക.
ഡോണ്ട് റീഡ് ഇറ്റ് ടുഗദർ, വെരി സിംപിൾ.
നിങ്ങൾ ഒന്നിച്ച് വായിക്കാതിരിക്കുക, വളരെ ലളിതം.
ദി ടെസ്റ്റ് ഓഫ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്,
ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ, അത് നല്ലതാണോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള നിങ്ങൾ ഒന്നിച്ച് വേദോത്സവം വായിക്കുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചാണോ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് കൈപിടിച്ചാണോ പള്ളിയിൽ പോകുന്നതെന്നല്ല. അതിന്റെ യഥാർത്ഥത്തിലുള്ള ടെസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നിച്ച്
തമാശ
പറഞ്ഞ് ചിരിക്കാൻ പറ്റുമോ?
അത് പറ്റിയില്ലെങ്കിൽ സംതിങ് ഇസ് റോങ് വിത്ത് യു.
അതില്ലെങ്കിൽ പിന്നെ എന്തോ കുഴപ്പമുണ്ട്.
ബിക്കോസ് ഈവൻ വിത്ത് എ ബ്രദർ,
കാര്യം
പ്രേ ടുഗദർ, റീഡ് ദ ബൈബിൾ ടുഗദർ, ബട്ട് ഇഫ് യു കാൻ്റ് ജോക്ക് ടുഗദർ, സംതിങ് ഇസ് റോങ് ബിറ്റ്വീൻ യുവർ റിലേഷൻഷിപ്പ്.
അതൊരു സഹോദരന്മാരുടെ ബന്ധത്തിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും, നിങ്ങൾ ഒന്നിച്ച് ദിവസവും വായിക്കും, പക്ഷെ നിങ്ങൾക്ക് അന്യോന്യം ഒരു കാര്യം പറഞ്ഞ് അന്യോന്യം ചിരിക്കാൻ പറ്റില്ല. എന്തോ നിങ്ങളുടെ ബന്ധത്തിൽ തകരാറ്.
യു ഹു ആർ മാരിഡ്, ടെൽ മീ ഇഫ് ഐ ആം നോട്ട് സ്പീക്കിംഗ് ദ ട്രൂത്ത്.
നിങ്ങൾ വിവാഹിതരായ നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് സത്യമല്ലേ?
തിങ്ക് ഓഫ് ദ ടൈംസ് വെൻ യു ഹാഡ് എ ടെൻഷൻ വിത്ത് യുവർ വൈഫ് ഓർ ഹസ്ബൻഡ്.
നിങ്ങൾ ഭാര്യയോടോ ഭർത്താവിനോടോ നിങ്ങൾക്ക് ആ തരത്തിലുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന സമയം നിങ്ങൾ ഓർക്കുക.
കുഡ് യു പ്രേ ടുഗദർ?
ആ സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ ഉള്ളപ്പോ, സമ്മർദ്ദം ഉള്ളപ്പോ നിങ്ങൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നു? ആ സമയത്ത് നിങ്ങൾ ഒന്നിച്ച് സഭയ്ക്ക് പോകുമായിരുന്നു? ഉണ്ട്, പോകുമായിരുന്നു.
കുഡ് യു റീഡ് ദ ബൈബിൾ ടുഗദർ?
നിങ്ങൾക്ക് ഒന്നിച്ച് വേദപുസ്തകം വായിക്കാമായിരുന്നു?
യെസ്.
ആ, അപ്പോഴും വായിക്കുമായിരുന്നു.
ബട്ട് കുഡ് യു ജോക്ക് ടുഗദർ?
എന്നാൽ നിങ്ങൾക്ക് അപ്പോ ഒന്നിച്ച് തമാശ പറഞ്ഞ് ചിരിക്കാമായിരുന്നു? ഇല്ല.
യു വാസ് സീരിയസ്.
അപ്പോ നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഇരിക്കും.
ഗോഡ് ഹാസ് ഗിവൻ അസ് ഹ്യൂമർ as a test of our relationship.
നമ്മുടെ ബന്ധത്തിന്റെ തെളിവായിട്ട്, ബന്ധത്തെ പരീക്ഷിക്കുവാനായിട്ട് ദൈവം നമുക്ക് ഇപ്രകാരം തമാശകൾ നൽകി.
If you cannot joke with a fellow brother, I can tell you your relationship with that person is wrong.
നിങ്ങൾക്ക് ഒരു കൂട്ട സഹോദരനോടൊപ്പം ഒന്നിച്ച് ചിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ശരിയല്ല.
I know a lot of brothers who have tension with each other, who pray together, read the Bible, even preach everything.
അന്യോന്യം പ്രശ്നങ്ങളുള്ള, അന്യോന്യം ചേർന്നു പോകാത്ത സഹോദരന്മാരുണ്ട്. അവരൊന്നിച്ച് പ്രാർത്ഥിക്കും, ഒന്നിച്ച് വേദോസ്തവം വായിക്കും, പല കാര്യങ്ങളും അവർ ഒന്നിച്ച് ചെയ്യും, പക്ഷേ ഒന്നിച്ച് അവർക്കൊന്ന് ചേർന്ന് ചിരിക്കാൻ പറ്റില്ല.
ദാറ്റ് മസ്റ്റ് ബി ദ മോസ്റ്റ് അൺസ്പിരിച്വൽ ആൻസർ യു എവർ ഗോട്ട് ഫ്രം എനിബഡി, ബട്ട് യു കാൻ കോട്ട് മീ, ബ്രദർ സാക്ക് സെഡ് ദാറ്റ്.
അപ്പൊ ഏതായാലും ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഏറ്റവും ആത്മീയമല്ലാത്ത ഒരു ഉത്തരം ലഭിച്ചു. അത് എന്നിൽ നിന്നായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മറ്റുള്ളവരോടും ഈ ഉത്തരം പോയി പറയാം. The word of God says, rejoice always. How to rejoice always? When a man is broken before the Lord, can he rejoice always? That is when he is sorry for his sins. എപ്പോഴും സന്തോഷിക്കണമെന്ന് ദൈവവചനം പറയുന്നു. ഒരു മനുഷ്യൻ തന്റെ പാപത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് ആ ദുഃഖമായിരിക്കുന്ന സമയത്ത് അവൻ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും?
Joy is an inward thing.
സന്തോഷം എന്ന് പറയുന്നത് ആന്തരികമായ കാര്യമാണ്.
And smiling and being happy is an outward thing.
നമ്മൾ പുഞ്ചിരിക്കുകയും ബാഹ്യമായി ചിരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ബാഹ്യമായ കാര്യമാണ്.
ബൈബിൾ ഡസന്റ് സേ സ്മൈൽ ഓൾവേസ്.
വേദപുസ്തകം പറയുന്നത് നിങ്ങൾ എപ്പോഴും ചിരിപ്പീൻ എന്നല്ല.
ഐ മീൻ ഇഫ് യു സീ എ മാൻ വാക്കിംഗ് ഡൗൺ ദി റോഡ് ഓൾവേസ് സ്മൈലിംഗ്.
റോഡിലൂടെ ഒരാൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്നത് കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ഒരു ആത്മനിരവുള്ള ക്രിസ്ത്യാനിയാണ് നിങ്ങൾ ചിന്തിക്കില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കും അദ്ദേഹത്തിൽ ഒരു സ്ക്രൂ ലൂസ് ആണ്.
And a person who is frequently laughing, that is also not a spirit-filled Christian.
അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളും അദ്ദേഹം ഒരു ആത്മനിരവുള്ള ക്രിസ്ത്യാനിയാണ്.
Just had some alcohol or something.
ഒരുപക്ഷെ അദ്ദേഹത്തിന് കുറച്ച് വെള്ളം അടിച്ചിട്ടുണ്ടാവും.
The joy is an inward thing.
ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് ആന്തരികമായ കാര്യമാണ്.
It can be there even at a time of sorrow when you are attending a funeral of a loved one.
നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ ശവം അടക്ക് നടക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ആന്തരികമായ ഒരു സന്തോഷമുണ്ടാകാം. നിങ്ങളുടെ കണ്ണിൽ കണ്ണുനീരുണ്ട്, നിങ്ങൾക്ക് ദുഃഖമുണ്ട്.
Underneath is a joy that Jesus has conquered death.
എന്നാൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ മരണത്തെ ജയിച്ച കർത്താവിന്റെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്.
സോ വെൻ ഐ എം റിപ്പെന്റിംഗ് ഓഫ് മൈ സിൻ,
അതുകൊണ്ട് ഞാൻ എന്റെ പാപത്തെ കുറിച്ച് അനുഭവിക്കുമ്പോൾ,
ദേർ ഈസ് എ ജോയ് ദാറ്റ് ദി ഹോളി സ്പിരിറ്റ്സ് ലെഡ് മീ ടു റിപ്പെന്റൻസ്.
ഓ പരിശുദ്ധാത്മാവ് എന്നെ ഈ മാനസാന്തരത്തിലേക്ക് നയിച്ചല്ലോ എന്നൊരു സന്തോഷം എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്.
സോറോ ബിക്കോസ് ഓഫ് വാട്ട് ഐ ഡിഡ്,
ഞാൻ ചെയ്ത കാര്യത്തെക്കുറിച്ചുള്ള ദുഃഖം, അത് ശരി തന്നെ.
ബട്ട് ദേർ ഈസ് ജോയ് ദാറ്റ് ഐ എം കമ്മിംഗ് ബാക്ക് ടു ഗോഡ്,
എന്നാൽ ഞാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരികെ വരുന്നു എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗപീഠത്തിൽ വെക്കുക എന്നത് ശിഷ്യത്വ ജീവിതത്തിന്റെ ആവശ്യമാണെന്ന് കേട്ടിട്ടുണ്ട്. പ്രായോഗിക ജീവിതത്തിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്?
ദാറ്റ് മീൻസ് ഐ ഡോണ്ട് ഹോൾഡ് ഓൺ ടൈറ്റ്ലി ടു വാട്ട് ഐ ഹാവ്,
എനിക്ക് ഉള്ളതിനെ ഞാൻ മുറുകെ പിടിക്കാതിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം.
യു നോ വി ഹാവ് എ ടെൻഡൻസി ടു ഹോൾഡ് ഓൺ, ദിസ് ഈസ് മൈൻ,
ഇത് എന്റെയാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുവാനുള്ള ഒരു പ്രവണത മനുഷ്യനുണ്ട്.
യു ഡോണ്ട് ഹാവ് ടു ഗോ ആൻഡ് ഗിവ് ഇറ്റ് അവേ,
അത് നിങ്ങൾ പോയി അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല.
ഓപ്പൺ യുവർ പാം,
പക്ഷേ നിങ്ങളുടെ കൈ തുറന്ന് വെക്കുക.
ദിസ് ഈസ് യുവേഴ്സ്, ഇഫ് യു വാണ്ട് ടു ടേക്ക് ഇറ്റ് യു കാൻ ടേക്ക് ഇറ്റ്.
കർത്താവ് ഇത് അങ്ങയുടേതാണ്, അങ്ങേക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം.
ലൈക്ക് ദിസ് ഐ ആം നോട്ട് ഹോൾഡിംഗ് ഓൺ ടു ദിസ് ടൈറ്റ്,
ഞാൻ ഇങ്ങനെ ഈ പെന്നിൽ മുറുകെ പിടിക്കുകയല്ല.
ദാറ്റ് ഈസ് പൊസസിംഗ് ഇറ്റ്,
അതാണ് ഞാൻ അതിനെ എന്റേത് സ്വന്തമാക്കി വെക്കുക എന്ന് പറയുന്നത്.
സേ ലോർഡ് ഐ ഹാവ് ഇറ്റ് സ്റ്റിൽ ബട്ട് യുവേഴ്സ്,
ഇത് എന്റെ കയ്യിലുണ്ട് പക്ഷേ അങ്ങേക്ക് എടുക്കാം.
യു നോ അബ്രഹാം പൊസസ്ഡ് ഐസക് ലൈക്ക് ദിസ്, ദിസ് ഈസ് മൈ സൺ,
ഇത് എന്റെ മകനാണ്,
ദിസ് ഈസ് മൈ ലൈക്ക് മൈ ഐഡോ,
ഇത് എന്റെ സ്വന്തമാണ്, എന്റെ വിഗ്രഹമാണ് എന്ന് പറഞ്ഞ് എബ്രഹാം ഇസ്ഹാക്കിനെ അപ്രകാരം പിടിച്ചു വെച്ചു.
God said, kill him.
ദൈവം അവനോട് പറഞ്ഞു, നീ അവനെ യാഗപീഠത്തിൽ അർപ്പിക്കുക.
When he was going to kill him, God said, take him back.
അവനെ കൊല്ലുവാനായിട്ട് തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, നീ അവനെ തിരിച്ചെടുത്തുകൊള്ളു.
From that day, Isaac was still in Abraham's house.
ആ ദിവസം മുതൽ ഇസ്ഹാക്ക് എബ്രഹാമിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു.
But he did not possess Isaac.
എന്നാൽ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഇസ്ഹാക്ക് എബ്രഹാമിന്റെ സ്വന്തമായിരുന്നില്ല.
He had him.
ഇസ്ഹാക്ക് എബ്രഹാമിന്റെ വീട്ടിലുണ്ടായിരുന്നു, എബ്രഹാമിന് എന്നാൽ ഇസ്ഹാക്ക് ദൈവത്തിനുള്ളവനായിരുന്നു.
That is how we give up everything to God.
അങ്ങനെയാണ് നമുക്കുള്ളതെല്ലാം നാം ദൈവത്തിന് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, മനസ്സിന്റെ തീരുമാനങ്ങൾ ദൈവത്തിൽ നിന്നും നാം എങ്ങനെ സ്വീകാരമാക്കും?
I think I've already answered that. That is how we, by reading God's word.
നമുക്ക് ദൈവത്തിന്റെ വചനം വായിച്ച് നമുക്ക്,
there's a book of mine called Finding God's Will. You'll get the answer fully in that.
ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ദൈവത്തിന്റെ ഹിതം കണ്ടെത്തുവാനുള്ള ഉത്തരം ദൈവഹിതം കണ്ടെത്തുക എന്ന പുസ്തകം ബുക്ക് സ്റ്റാളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. Were the Old Testament believers, however holy, they were dead in their spirits. They were holy, but were they dead in their spirits? വിശുദ്ധരായിരുന്നെങ്കിലും പഴയ നിയമ ഭക്തന്മാർ അവരെ ആത്മാവിൽ മരിച്ചവരായിരുന്നു.
Holiness was external because that was all that they could have.
ആ പഴയ നിയമ വിശുദ്ധന്മാരെ സംബന്ധിച്ചോളം അവരുടെ വിശുദ്ധി ബാഹ്യമായിരുന്നു, അത് മാത്രമേ അവർക്ക് സാധ്യമാകുമായിരുന്നു.
Not expect them to have victory in their thought life.
അവരുടെ ചിന്താമണ്ഡലത്തിൽ വിജയം ഉണ്ടാകണമെന്ന് ദൈവം ആ കാലഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്നില്ല.
That's what we spoke about on the first day, that they could not keep the 10th commandment.
അവരെ സംബന്ധിച്ചോളം പത്താമത്തെ കൽപ്പന അനുസരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല.
But that's all the holiness God expected from them.
എന്നാൽ അന്ന് ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് അത്തരത്തിലുള്ള ഒരു വിശുദ്ധി മാത്രമായിരുന്നു.
See, the disciples were fighting about who is the leader even on the last day, even though they were with Jesus for 3.5 years.
യേശുവിനോടൊപ്പം 3.5 വർഷം ഉണ്ടായിരുന്നെങ്കിലും ശിഷ്യന്മാർ അവസാനത്തെ ദിവസവും ആരാണ് ഞങ്ങളിൽ വലിയവൻ എന്ന് ചോദിക്കുകയായിരുന്നു.
But they were wholehearted. They had given up their jobs to follow Jesus.
പക്ഷേ അവർ മുഴു ഹൃദയത്തോടെ തങ്ങളുടെ ജോലിയൊക്കെ വിട്ട് ഉപേക്ഷിച്ച് യേശുവിനെ പിൻപറ്റുന്നവരായിരുന്നു.
But that inward problem got solved when the Holy Spirit came inside.
എന്നാൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നപ്പോഴാണ് ഈ ആന്തരികമായ പ്രശ്നത്തിന് ഉത്തരം ലഭിച്ചത്.
The spirit could become alive only when the Holy Spirit came in.
പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് ആത്മാവ് ജീവിപ്പിക്കപ്പെട്ടത്. Isn't Christian life a journey from I am in Christ to Christ in me and not the other way around?
See, these are all nice expressions.
ഇതൊക്കെ ഇത് അതായത് ഞാൻ ക്രിസ്തുവിൽ ക്രിസ്തു എന്നിൽ, ഇതൊക്കെ നല്ല നല്ല പദപ്രയോഗങ്ങളാണ്.
I am in Christ and Christ is in me, both happens as soon as you are born again.
നിങ്ങൾ വീണ്ടും ജനിച്ച ഉടനെ തന്നെ ഞാൻ ക്രിസ്തുവിൽ ക്രിസ്തു എന്നിൽ ഇത് രണ്ടും ഉടനെ സംഭവിക്കുന്നു.
Christ comes in when you are born again.
നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിൽ കടന്നു വരുന്നു.
You become a branch in the tree in Christ also when you are born again.
നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ നിങ്ങൾ ആ മുന്തിരിവള്ളിയിൽ ഒരു ശാഖയായി നിങ്ങൾ മാറുന്നു.
It's not a journey, it's an event of a moment.
ഇതൊരു യാത്രയല്ല, അത് ആ സമയത്ത് തന്നെ സംഭവിക്കുന്ന കാര്യമാണ്.
But from there there's a progression to becoming more and more like Christ.
എന്നാൽ അവിടെ നിന്ന് ക്രിസ്തുവിനെ പോലെ ആകുന്ന ഒരു യാത്രയുണ്ട്.
Where Christ possesses or rules over more and more of my life.
എന്റെ ജീവിതത്തിന്റെ കൂടുതൽ കൂടുതൽ ഭാഗങ്ങൾ ക്രിസ്തു നിയന്ത്രിക്കുന്ന ഒരു ജീവിതം.
To use a picture.
അതിനൊരു ചിത്രം ഉപയോഗിച്ചാൽ.
Our flesh is like a black circle.
നമ്മുടെ ജഡം അതൊരു ഒരു കറുത്ത വൃത്തം പോലെയാണ്.
When we are born again, one little white circle comes in the middle.
നാം വീണ്ടും ജനിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ വെള്ള വൃത്തം കടന്നു.
That is the life of Christ.
അതാണ് ക്രിസ്തുവിന്റെ ജീവൻ.
And around the edges of that circle is temptation.
ആ വൃത്തത്തിന്റെ ചുറ്റിനും അവിടെ പരീക്ഷകളാണ്.
As we overcome, the circle becomes bigger.
ആ പ്രലോഭനങ്ങൾ നാം ജയിക്കുമ്പോൾ ആ വൃത്തം കൂടുതൽ വലുതാകും.
And the edges of that new circle are new temptations.
ആ വൃത്തത്തിന്റെ ബാഹ്യമായി വീണ്ടും കൂടുതൽ പ്രലോഭനങ്ങളാണ്. അതിനെ നിങ്ങൾ ജയിക്കുമ്പോൾ,
As we overcome, that circle becomes more. The white is possessing more and more of the black flesh.
അവിടെ വീണ്ടും വീണ്ടും നിങ്ങൾ ആ പ്രലോഭനങ്ങളെ ജയിക്കുമ്പോൾ ഈ കറുത്ത ജഡത്തിന്റെ വൃത്തത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ നിങ്ങൾ സ്വന്തമാക്കുന്നു.
Our goal is that all of the flesh will become white with the divine nature.
ആ വൃത്തത്തിന്റെ കറുത്ത ഭാഗം മുഴുവൻ വെള്ളയായി ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.
Let me tell you something.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ.
The day you die,
നിങ്ങൾ മരിക്കുന്ന ദിവസം,
whatever is black drops off.
അവിടെ കറുത്ത ഭാഗങ്ങളെല്ലാം അത് താഴേക്ക് വീണുപോകുന്നു.
The size of your white will be your size for all eternity.
നിത്യത മുഴുവൻ നിങ്ങൾക്കുള്ള എത്രമാത്രം വെള്ളഭാഗമായോ ആ വെള്ളഭാഗം ആയിരിക്കും നിത്യത മുഴുവൻ.
We will all be like Christ.
നാം എല്ലാവരും ക്രിസ്തുവിനെ പോലെ ആയിരിക്കും.
But the degree will be more and more and different from each one to the other person.
പക്ഷേ ഒരാളും മറ്റൊരാളും തമ്മിൽ അതിന്റെ അളവിന് വ്യത്യാസമുണ്ടാവും.
If you don't believe it, read 1 Corinthians 15.
നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ 1 Corinthians 15 നിങ്ങൾ വായിക്കുക.
You know, like 25 watt bulbs, 100 watt bulbs, 500 watt bulbs.
25 watt bulb, 500 watt bulb, ഇങ്ങനെ പല
1000 watt bulb,
1000 watt bulb, ഇങ്ങനെ പല.
It's all light.
പ്രകാശമുള്ള ബൾബുകളുണ്ട്.
All are like Christ.
എല്ലാം വെളിച്ചമാണ്, എല്ലാം ക്രിസ്തുവിനെ പോലെ.
But different degrees.
എന്നാൽ പല തരം.
1 Corinthians 15.
1 Corinthians 15.
Verse 41.
41-ാം വാക്യം.
The last part.
അതിന്റെ അവസാന ഭാഗം.
One star differs from another star in glory.
നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ.
So also is the resurrection of the dead.
മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ.
There you have it in the Bible.
അത് നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് അത് വായിക്കാം.
All are lights, but different degrees of glory.
എല്ലാവരുടെയും ജീവിതം ഇങ്ങനെ തന്നെയാണ്, പക്ഷേ അവിടെ വ്യത്യസ്തമായ പ്രകാശം.
That is what Jesus means when he says, I will reward you for your faithfulness.
നിങ്ങളുടെ വിശ്വസ്തതയ്ക്ക് തക്കവണ്ണം നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് റിവാർഡ് ചെയ്യുമെന്ന്.
That is why we preach in the church, be faithful now and you won't have any regrets in eternity.
അതുകൊണ്ടാണ് നാം ദൈവസഭയിൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസ്തരായിരിക്കുക, അങ്ങനെയെങ്കിൽ നിത്യതയിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാവുകയില്ല എന്ന് പറയുവാൻ കാരണം.
I say in CFC we train people like these IIT and medical college training courses.
ഐഐടിയിലും മെഡിക്കൽ കോളേജിലും ഒക്കെ എൻട്രൻസിന് വേണ്ടി ആളുകളെ ട്രെയിൻ ചെയ്യുന്നത് പോലെയാണ് ഞങ്ങൾ സിഎഫ്സിയിൽ ആളുകളെ ട്രെയിൻ ചെയ്യാറുള്ളത്.
ഐ സേ, ഇഫ് യു റിയലി ടേക്ക് ഇറ്റ് സീരിയസ്ലി, യു വിൽ ഹാവ് എ വണ്ടർഫുൾ സക്സസ് ഇൻ ദ ഫൈനൽ എക്സാം.
നിങ്ങൾ അത് ഗൌരവമായിട്ടെടുത്താൽ, ശരിക്കും ഗൌരവമായിട്ടെടുത്താൽ, ആ അവസാനത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവും.
ലൈക്ക് സം പീപ്പിൾ ഹു ഗോ ഫോർ ദീസ് ട്രെയിനിംഗ് കോഴ്സസ് പ്ലേ ദ ഫൂൾ, ദേ ഗെറ്റ് വെരി പൂർ മാർക്സ് ഇൻ ദ ഫൈനൽ എക്സാം.
എന്നാൽ ഇങ്ങനെ ചില പരിശീലന ക്ലാസുകൾക്കൊക്കെ പോയി അവിടെ പോയി കളിയും തമാശയുമായിട്ടിരിക്കുന്ന ചില ആളുകളുണ്ട്, അവര് മാർക്ക് കുറഞ്ഞ് അവർക്ക് അഡ്മിഷൻ കിട്ടുകയില്ല.
There are some people like that in our CFC churches also. They just come and play the fool and go.
നമ്മുടെ CFC സഭയിലും അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, ഇവിടെ വന്ന് കളിച്ചും ചിരിച്ചും അവരങ്ങ് പോകും. കർത്താവ് പറഞ്ഞു, ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. എന്താണ് കർത്താവിന്റെ രാജ്യവും നീതിയും ഒന്ന് വിശദീകരിച്ചു
തരാമോ? That is very clear in Romans 14:17.
റോമൻ ലേഖനം 14:17 അത് വളരെ വ്യക്തമാണ്.
The kingdom of God is not eating and drinking.
ദൈവരാജ്യം ഭക്ഷണവും പാനീയവും
അല്ല. It's not clothing.
അത് വസ്ത്രമല്ല.
It's not housing or job.
അത് വീടോ അല്ലെങ്കിൽ ജോലിയോ അല്ല.
It is righteousness.
അത് നീതിയാണ്.
Every area of our life.
ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും.
And peace.
സമാധാനം.
And joy.
സന്തോഷം
ഇൻ ദ ഹോളി സ്പിരിറ്റ്
പരിശുദ്ധാത്മാവിലുള്ള
ഹോളി സ്പിരിറ്റ് പ്രൊഡ്യൂസ് റൈറ്റിയസ്നെസ് നോട്ട് മൈ ഓൺ റൈറ്റിയസ്നെസ്
എന്റെ സ്വന്തം നീതിയല്ല പരിശുദ്ധാത്മാവ് ഉണ്ടാക്കുന്ന
ഹോളി സ്പിരിറ്റ് പ്രൊഡ്യൂസ് പീസ് ആൻഡ് ജോയ്
പരിശുദ്ധാത്മാവ് ഉളവാക്കുന്ന
സമാധാനം സീക്ക് ഫസ്റ്റ്
അതാണ് ഞാൻ ആദ്യമായിട്ട്
ഗോഡ് I want total righteousness in my life produced by the Holy Spirit.
പരിശുദ്ധാത്മാവ് എന്നിൽ ഉളവാക്കുന്ന ആ നീതി കർത്താവേ എനിക്ക്
വേണം. I want perfect peace 24 hours a day in my life.
ദിവസത്തിന്റെ 24 മണിക്കൂറും പൂർണ്ണമായ സമാധാനം എനിക്ക് വേണം.
Perfect joy 24 hours a day.
ദിവസത്തിന്റെ 24 മണിക്കൂറും പൂർണ്ണമായ സന്തോഷം എന്റെ ഹൃദയത്തിൽ വേണം.
That is seeking the kingdom of God first.
ദൈവത്തിന്റെ രാജ്യം മുന്നമേ അന്വേഷിക്കുക എന്ന് പറഞ്ഞതാണ്.
Seek it, you'll find it.
നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ
കണ്ടെത്തും. Your life will be a life of righteousness, peace and joy 24 hours a day.
നിങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞ നീതിയും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും. 24 മണിക്കൂർ
earthly things will be just added to you.
നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് ഭൗതികമായ കാര്യങ്ങളെല്ലാം അതിനോട് കൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ദൈവഹിതത്തിലാകുന്നു എന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാം?
Peace in our mind, Romans 8:6.
Romalekhanam 8th adhyayathinte 6th vakyam namukku devathinte
hithathinte samadhanathinal mind set on the spirit is life and peace.
Aathmavinte chinta adu jeevanum samadhanavumaan.
So when I'm in the will of God, I'll have a perfect peace in my heart.
Njan devathinte hithathilanengil enikku poornamaya samadhanam ente hrudayathil undaavum. യോഹന്നാൻ 16:8 9 അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവൻ എന്നിൽ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെക്കുറിച്ചും ഈ ഒരു വാക്യം ഇതിന്റെ അർത്ഥം എന്താണ്?
The biggest sin in the world is that you don't believe in Jesus.
നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം.
And by belief I mean depend upon him.
ഞാൻ വിശ്വസിക്കുക എന്ന് പറയുന്നത് യേശുവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്.
The best picture of faith that I have found is what Jesus gave of the branch resting in the tree.
ഒരു ശാഖ വൃക്ഷത്തിൽ വസിക്കുന്നത് അതാണ് വിശ്വാസത്തിന്റെ ആശ്രയത്തിന്റെ ഏറ്റവും നല്ല ചിത്രം.
So if you want to understand faith,
വിശ്വാസം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ
think about Jesus said about the branch in the vine in John 15.
യോഹന്നാൻ 15 അധ്യായത്തിൽ ആ മുന്തിരിവള്ളിയും ശാഖയും കുറിച്ചുള്ള ഉപമ നിങ്ങൾ.
Without me you can do nothing.
എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.
Paul said with Christ I can do all things.
പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് ക്രിസ്തുവിനോടൊപ്പം എനിക്ക് എല്ലാം സാധ്യം.
Think of a branch in a mango tree.
നിങ്ങൾ ഒരു മാവിന്റെ ശാഖയെ കുറിച്ച് ചിന്തിക്കുക.
ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് വൺ ഫ്രൂട്ട് ഇഫ് ഇറ്റ് ഇസ് കട്ട് ഓഫ് ഫ്രം ദ ട്രീ.
ആ മരത്തിൽ നിന്നും ആ ശാഖ വേർപ്പെടുത്തി കഴിഞ്ഞാൽ ശാഖയ്ക്ക് ഒരു മാങ്ങ പോലും ഉണ്ടാക്കാൻ
കഴിയില്ല. ഇഫ് ഇറ്റ് ഹാസ് പ്രൊഡ്യൂസ്ഡ് മാംഗോസ് ഫോർ 25 ഇയേഴ്സ് ഇറ്റ് സ്റ്റിൽ ഹാസ് ടു റിമെയിൻ ഇൻ ദ ട്രീ ടുഡേ ടു പ്രൊഡ്യൂസ് മാംഗോസ് അഗൈൻ.
25 വർഷം ആ മാവിനോട് ചേർന്നിരുന്നെങ്കിലും ആ ശാഖയ്ക്ക് ഇന്നും മാങ്ങ പുറപ്പെടുവിക്കണമെങ്കിൽ ആ മരത്തോട് ചേർന്നിരുന്നാൽ മാത്രമേ
പറ്റുള്ളൂ. എനി അമൗണ്ട് ഓഫ് എക്സ്പീരിയൻസ് യു സ്റ്റിൽ ഹാവ് ടു ഡിപെൻഡ് ഓൺ ദ ട്രീ.
നിങ്ങൾക്ക് എത്ര അനുഭവം ഉണ്ടെങ്കിലും വീണ്ടും നിങ്ങൾ ആ മരത്തോട് ചേർന്നിരിക്കും.
സോ ദാറ്റ് ഈസ് എ പിക്ചർ ഓഫ് ഹെൽപ്ലെസ് ഡിപെൻഡൻസ് ഓൺ ദ ട്രീ.
അത് ഒരു എന്നെക്കൊണ്ട് കഴിയുകയില്ല എന്നുള്ള ഒരു ആശ്രയബോധം ആണ് ആ
മരത്തോട്.
അതാണ് വിശ്വാസം.
ഡിപെൻഡൻസ് അപ്പോൺ ജീസസ് ഫോർ എവറിഥിങ്.
എല്ലാ കാര്യങ്ങൾക്കും യേശുവിലുള്ള ആശ്രയം.
And that is the biggest sin that they don't depend on me. That's what he's saying here.
ഇവിടെ പറയുന്നത് എന്നിൽ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ്.
They depend on themselves.
അവരിൽ തന്നെ ആശ്രയിക്കുന്നു.
They have confidence in themselves.
അവരിൽ തന്നെ അവർക്ക് വിശ്വാസമുണ്ട്.
But the true circumcision is cutting off confidence in ourselves.
എന്നാൽ നമ്മിൽ തന്നെയുള്ള ആശ്രയത്തെ നമ്മൾ വെട്ടിക്കളയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള
circumcision.
യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനം.
Philippians 3:3.
ഫിലിപ്പിയിലെഴുതുന്ന മൂന്നാം അധ്യായത്തിന്റെ
So that is the meaning of that verse.
അതാണ് ആ വാക്യത്തിന്റെ.
And the next it says righteousness because he goes to the Father.
നീതി അവൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു.
The Holy Spirit convinces me that I'm righteous because my heaven Jesus is my advocate there. I'm perfectly righteous before my heavenly Father.
എന്നെ ഇപ്രകാരം എനിക്ക് ബോധ്യം തരുന്നു ദൈവത്തിന്റെ വലതുഭാഗത്ത് അവിടെ കർത്താവ് ഉള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് ഉള്ളത്തിൽ ഉറപ്പ് നൽകുന്നു ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ നീതിമാനാണ്.
And judgment means God assures me that the devil has been judged. He's got no power over my life.
ന്യായവിധിയെ കുറിച്ച് പിശാചിനെ കർത്താവ് കാൽവരി ക്രൂശിൽ തോൽപ്പിച്ചു എന്നുള്ള ബോധ്യം എനിക്ക് നൽകുന്നു. When we take a decision in life, how do we know it is good or bad? എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ നല്ലതാണോ മോശമാണോ എന്ന് എങ്ങനെ അറിയാം?
All you got to know is whether it's God's will or not, which I've already spoken about.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദൈവത്തിന്റെ ഹിതമാണോ അല്ലയോ എന്ന് നിങ്ങൾ.
If it is God's will, it's good.
അത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അത് നല്ലതാണ്. I am from a Pentecostal church. I heard what you spoke today and felt that I need many changes in the church where I go. What should I do to make the required changes in my church?
Don't do anything to change your church.
നിങ്ങളുടെ സഭയെ മാറ്റുവാനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക.
Do everything to change yourself.
നിങ്ങളെ തന്നെ മാറ്റുവാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക.
God calls a few men like Martin Luther and all to change churches, but people like you and me, let's just change ourselves. That is enough.
Martin Luther ne pole chile aalugale devam vilichu oru sabhaye mottamayittu maatchuvanayittu upayogichekkam, pakshe ningaleyum ennayum pole ulla aalugal namme thanne maatchuvanayittu
devam vilichu. You cannot change a church. Even Martin Luther could not change the Catholic church.
Martin Luther ne polum Catholic sabhaye maatchuvanayittu kazhinjilla.
He had to pull out.
Martin Luther ne aa sabhaye vittu maarendi vannu.
And the church which Martin Luther started,
Martin Luther thodangi aa sabha
200 years later, that became corrupt.
200 വർഷങ്ങൾക്ക് ശേഷം ആ സഭയും അത് അത്
ദൈവദേശത്തിൽ
ജോൺ വെസ്ലി ആ സഭയിൽ നിന്ന് പുറത്തു വന്ന് മെത്തഡിസ്റ്റ് സഭ തുടങ്ങി.
ആഫ്റ്റർ സം ടൈം ഓൾ ചർച്ചസ് ബിക്കം കറപ്റ്റ്.
കുറച്ച് സമയം കഴിയുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ എല്ലാ സഭകളും പ്രകാരം
the second and third generation may not have the same vision as the founder.
കാരണം രണ്ട് മൂന്ന് തലമുറ വരുമ്പോൾ അത് തുടങ്ങിയ ആളുകളുടെ അതേ ദർശനം അവർക്ക് ഇല്ലാതെ പോകുന്നു.
So God has to start something new.
അതുകൊണ്ട് ദൈവത്തിന് വീണ്ടും പുതുതായിട്ട് ഒന്ന് തുടങ്ങേണ്ടി വരും.
That's why all the time you find God is starting new churches around the world.
അതുകൊണ്ടാണ് ലോകത്തിൽ പുതിയ സഭകൾ ദൈവം ഓരോ സമയങ്ങളിലും തുടങ്ങുന്നത്.
When a church becomes dead, God says, okay, we'll start another one.
ഒരു സഭ അത് ചത്തതാകുമ്പോൾ ദൈവം പറയുന്നു, ഒരു പുതുതായിട്ട് വീണ്ടും തുടങ്ങാം.
So that's why we must always seek God for ourselves.
അതുകൊണ്ടാണ് നാം നമ്മെ തന്നെ മാറ്റുവാനായിട്ട് നാം ശ്രമിക്കേണ്ടത്.
Don't imagine yourself to be some type of prophet to change a church.
ഒരു സഭയെ മാറ്റുവാനായിട്ട് വിളിച്ച ഒരു പ്രവാചകനെ പോലെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്.
Some people think that.
ചിലർ അങ്ങനെ ചിന്തിക്കാം.
I'm some type of prophet, I'm going to change a church.
ഞാൻ ഒരു പ്രവാചകനാണ്, ഞാൻ ഈ സഭയെ മാറ്റാൻ പോവുകയാണ്.
Oh, this church is dying, I'm going to be a prophet to start a new church.
അല്ലെങ്കിൽ ഈ സഭ മരിക്കുന്നു, ഞാൻ പോയി ഒരു വീണ്ടും ഒരു പുതിയ സഭ തുടങ്ങാൻ ഞാൻ ഒരു പ്രവാചകനാണ്.
I can tell you the devil is leading you if you get thoughts like that.
അങ്ങനെയുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളത്തിൽ വരികയാണെങ്കിൽ പിശാച് നിങ്ങളെ വഞ്ചിക്കുകയാണ്.
When God does something, he will do it in such a way that you will think you are just a nobody, like the dust in the ground.
ദൈവം നിങ്ങളിലൂടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ ആ സമയത്ത് ഞാൻ ആരുമല്ല എന്നുള്ള ഒരു ബോധ്യം നിങ്ങളിൽ ഉളാവുമ്പോൾ അപ്പോഴാണ് ദൈവം നിങ്ങളിലൂടെ.
People who have high thoughts about themselves, they are the last people in the world God will ever use.
തങ്ങളെക്കുറിച്ച് തന്നെ ഉന്നത ചിന്തയുമായിരിക്കുന്ന ആളുകളെയാണ് ദൈവം ഉപയോഗിക്കാതിരിക്കുക.
Don't judge your church.
അതുകൊണ്ട് നിങ്ങളുടെ സഭയിൽ
something wrong there, don't agree with it.
നിങ്ങൾ അവിടെ സഭയിൽ നിങ്ങൾ ചില കാര്യങ്ങൾ തെറ്റായി കാണുമ്പോൾ അതിനോട് നിങ്ങൾ യോജിക്കാതിരിക്കുക.
You pursue God on your own.
നിങ്ങൾ ദൈവത്തെ വ്യക്തിപരമായിട്ട് അന്വേഷിക്കുക.
Seek to join a church where you can be encouraged to follow the Lord.
ദൈവത്തെ മുഴുവൻഹൃദയത്തോടെ പിൻപറ്റുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു സഭ കണ്ടെത്തി അവിടെ ചേരുക.
But if you are a young child and you are to stay with your parents, then stay and pray that you will one day be able to grow up and leave the church.
നിങ്ങൾ ഒരു ചെറിയ കുട്ടിയായി നിങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം നിങ്ങൾക്ക് അവിടെ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല സഭ കണ്ടെത്തുവാനായിട്ട് ദൈവം
ആശ്രയിക്കുക. Such people, I tell them that inwardly you must sit in that church disagreeing with what's going on.
നിങ്ങൾ അവിടെ ആ സഭയിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഉള്ളത്തിൽ അതിനോട് യോജിക്കരുത്.
And seek after God.
നിങ്ങൾ അവിടെയും നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക.
Can you, shall I give you an example?
ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ.
Think of Jesus.
യേശുവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.
When he was 12 years old, he knew the Bible.
12 വയസ്സുള്ളപ്പോൾ വേദപുസ്തകം നന്നായിട്ട് അറിയാമായിരുന്നു.
He used to go and sit in the synagogue.
അവിടെ പോയി സിനഗോഗുകളിൽ അവൻ ഇരിക്കുമായിരുന്നു.
13, 14, 15 years old.
13, 14, 15 വയസ്സുള്ളപ്പോൾ.
Listening to all the boring sermons of the Pharisees.
അവിടെ പരീശന്മാരുടെ വളരെ ബോറിംഗ് ആയിട്ടുള്ള പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് അവിടെ ഇരിക്കും.
Next year,
അടുത്ത വർഷം,
another 52 boring sermons of Pharisees.
അവിടെ അടുത്ത 52 പോയിന്റ് ഉള്ള വിരസമായ പരീശന്റെ പ്രസംഗം.
In those 18 years from 12 to 30,
അവിടെ ആ 12 മുതൽ 30 വരെയുള്ള 18 വയസ്സിനിടയിൽ,
every Saturday,
എല്ലാ ശനിയാഴ്ച,
18 into 52 is about 1000 boring sermons he heard.
ഏകദേശം 1000 വിരസമായ പ്രസംഗങ്ങൾ, 18 × 52. അദ്ദേഹം,
യു ഗെറ്റ് ഡിസ്റ്റർബ് വെൻ യു ഹിയർ 2 or 3 ബോറിംഗ് സെർമൻസ്.
രണ്ടോ മൂന്നോ വിരസമായ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രയാസം തോന്നും.
ബി എൻകറേജ് ദ ജീസസ് ലിസൺ ടു 1000 ബോറിംഗ് സെർമൻസ് ആൻഡ് ഹി സ്റ്റിൽ ഹാഡ് ടു ഗോ വിത്ത് ജോസഫ് ആൻഡ് സിറ്റ് ദേർ ഇൻ ദ സിനഗോഗ്.
1000 വിരസമായ പ്രസംഗങ്ങൾ കേട്ടിട്ടും ജോസഫിനോടൊപ്പം പോയി ആ സിനഗോഗിൽ യേശുവായിരുന്നു.
ആൻഡ് വെൻ ദ ടൈം കെയിം ഹി ഗോട്ട് അപ്പ് ആൻഡ് സ്പോക്ക് ഇൻ ദ സിനഗോഗ്.
സമയം വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് ആ സിനഗോഗിൽ പ്രസംഗിച്ചു, സംസാരിച്ചു.
And the first sermon itself, they pulled him out and wanted to kill him.
ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ യേശുവിനെ പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് കൊല്ലുവാനായിട്ട് അവർ നോക്കി.
There is a time for everything.
എല്ലാത്തിനും ഒരു സമയമുണ്ട്.
Okay.
As worship in the new covenant is sacrifice of self will, shouldn't the baptism of the Holy Spirit lead me to these consume, you know, that consume the desires of the flesh day by day occur at the same time. I was asking whether baptism and
See, the Holy Spirit leads us along the way of the cross.
പരിശുദ്ധാത്മാവ് ക്രൂസിന്റെ വഴിയിലേക്ക് നമ്മളെ നടത്തുന്നു.
But many what you call worship in the Sunday service is not really worship. That's not worship.
നാം ഈ ഞായറാഴ്ച മീറ്റിംഗുകളിൽ ആരാധന എന്ന് നാം പറഞ്ഞു കേൾക്കുന്നത് അതല്ല യഥാർത്ഥത്തിലുള്ള ആരാധന.
99% of churches don't have any understanding what worship means.
99% സഭകൾക്കും ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്.
What they are doing on Sunday is thanksgiving and praise.
അവർ ഞായറാഴ്ച ചെയ്യുന്നത് ദൈവത്തിന് സ്തോത്രം ചെലുത്തുക, ദൈവത്തിന് നന്ദി അറിയിക്കുക.
They don't know because they don't read the Bible.
അവർ വചനം വായിക്കുന്നില്ല, അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാകാത്തത്.
So they said it, worship, worship, worship. They keep, because everybody is saying it, they say worship.
അതുകൊണ്ട് എല്ലാവരും ആരാധന ആരാധന എന്ന് പറയുന്നു, അവരും ആരാധന എന്ന് പറയുന്നു.
I took a concordance and studied the word worship in the New Testament.
ഞാൻ ഒരു കൺകോർഡൻസ് എടുത്തിട്ട് ആരാധന എന്നുള്ള വാക്ക് ഞാൻ പുതിയ നിയമത്തിലുള്ളത് ഞാൻ പഠിച്ചു.
Not in the Psalms because I'm not in the Old Covenant.
ഞാൻ പഴയ നിയമത്തിലല്ലാത്തതുകൊണ്ട് ഞാൻ സങ്കീർത്തനങ്ങളിലുള്ള ആരാധന അല്ല ഞാൻ പഠിച്ചത്.
Jesus said the time is now come when we will worship in spirit and truth.
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനുള്ള സമയം വന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞതിന്റെ
അടിസ്ഥാനം.
അത് സങ്കീർത്തനത്തിൽ അവർക്ക് അറിയില്ലായിരുന്നു.
And I discovered in the, as I studied worship in the New Testament.
ആരാധനയെക്കുറിച്ച് ഞാൻ പുതിയ നിയമത്തിൽ പഠിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടെത്തി.
99.9% of Christians don't know what it means.
99.9% ക്രിസ്ത്യാനികൾക്കും അതിന്റെ അർത്ഥം അറിയില്ല.
And I said, I want my life to be based on the Bible, not what people talk about worship.
അതുകൊണ്ട് ആളുകൾ ആരാധന എന്ന് പറയുന്നതിന്റെ ആ രീതിയിലല്ല എനിക്ക് ആരാധിക്കേണ്ടത്. ബൈബിളിൽ എന്ത് പറയുന്നു?
So, if you go to the internet and YouTube, you can listen to my message on worship, thanksgiving, praise and worship.
ഇന്റർനെറ്റിലോ യൂട്യൂബിലോ നിങ്ങൾ പോവുകയാണെങ്കിൽ ദൈവത്തിന് നന്ദി പറയുക, സ്തോത്രം കരയിക്കുക, ആരാധന, ഇത് തമ്മിലുള്ള വ്യത്യാസം ഒരു സന്ദേശമുണ്ട്.
Or another message called Four Steps in Communion with God.
അല്ലെങ്കിൽ മറ്റൊരു സന്ദേശം ഇങ്ങനെയുണ്ട്, ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള നാല് പടികൾ.
Let me tell you, if you have a connection to the internet,
നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ
ഉണ്ടെങ്കിൽ, go to YouTube.
നിങ്ങൾ യൂട്യൂബിൽ പോവുകയാണെങ്കിൽ,
there are at least 1000 sermons of mine over there.
അവിടെ എന്റെ 1000-ഓളം സന്ദേശങ്ങളുണ്ട്.
If you type my name and put a subject, you'll get all the messages on that subject.
എന്റെ പേരും നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയവും നിങ്ങൾ കൊടുത്താൽ എന്റെ ആ വിഷയത്തിലുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും.
Just type worship or communion with God and you'll get it.
നിങ്ങൾ ആരാധന അല്ലെങ്കിൽ ദൈവത്തോടുള്ള കൂട്ടായ്മ ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും.
First step is prayer.
ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്കുള്ള നാല് പടികൾ പ്രാർത്ഥന,
asking God for things.
അല്ലെങ്കിൽ അടുത്ത ദൈവത്തോട് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുക.
Second is thanksgiving, where we thank God for what he gave us.
രണ്ടാമതായി ദൈവം നമുക്ക് നൽകിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയുക.
Third is praise, where we praise him for who he is, even if he didn't give us anything.
നമുക്കൊന്നും നൽകിയില്ലെങ്കിലും ദൈവം ആരാണ് എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുക. അവൻ വിശുദ്ധനാണ്, അവനിൽ
സർവശക്തനാണ്.
നാലാമത്തേതാണ് ആരാധന. അതെന്താണ്
worship? Means even without opening our mouth.
ആരാധന അത് നമ്മുടെ വാ തുറക്കാതെ തന്നെ നമുക്ക് ആരാധിക്കാം.
Everywhere in the Bible you see people falling down before God with their face on the ground like John in Revelation.
നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനെ കുറിച്ച് വായിക്കുന്നത് പോലെ വേദപുസ്തകത്തിൽ ഉടനീളം നാം വായിക്കുന്നത് ദൈവത്തിന്റെ നോക്കാം മുമ്പാകെ മുഖം കവിണ്ണു വീണ് ദൈവത്തെ ആരാധിക്കുന്നവരെ.
Worship, we are saying to Jesus, you are everything to me.
ആരാധിക്കുമ്പോൾ നാം ദൈവത്തോട് പറയുന്നത്, കർത്താവിനോട് പറയുന്നത്, കർത്താവേ അങ്ങ് എനിക്ക് എല്ലാമാണ്.
Psalm 73:25.
സങ്കീർത്തനം 73:25.
I desire nothing on earth but you.
കർത്താവേ ഭൂമിയിൽ ഞാൻ അങ്ങയല്ലാതെ ആരെയും
ആഗ്രഹിക്കുന്നു. I desire nobody on earth but you.
കർത്താവേ അങ്ങയല്ലാതെ ആരെയും ഞാൻ ഈ ഭൂമിയിൽ
ആഗ്രഹിക്കുന്നില്ല. When I get to heaven I only want you.
കർത്താവേ ഞാൻ സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ അവിടെയും അങ്ങയല്ലാതെ ഞാൻ ആരെയും
ആഗ്രഹിക്കുന്നില്ല. I don't want mansions, crowns, golden streets, nothing.
അവിടെ എനിക്ക് സ്വർഗ്ഗത്തിൽ എനിക്ക് കൊട്ടാരം ആവശ്യമില്ല, എനിക്ക് സ്വർണ്ണ തെരുവുകൾ ആവശ്യമില്ല.
If you can say to Jesus on earth and in heaven I only want you and nothing else, you're a worshipper.
ഭൂമിയിലും സ്വർഗ്ഗത്തിലും അങ്ങയല്ലാതെ എനിക്ക് മറ്റൊന്നും ആഗ്രഹമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആരാധകനാണ്.
Those are the people who can really serve God.
അങ്ങനെയുള്ളവർക്കാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സേവിക്കുവാനായിട്ട് കഴിയുന്നത്.
Jesus said in Matthew 4:10, you worship, then you can serve.
നമ്മൾ മത്തായി 4:10 നമ്മൾ വായിക്കുന്നത് ആരാധിക്കുന്നവനാണ് സേവിക്കുന്നത്.
Most Christians do not serve God effectively because they are not worshippers first.
ദൈവത്തെ ദൈവത്തെ നല്ല രീതിയിൽ സേവിക്കുവാനായിട്ട് പല ആളുകൾക്കും കഴിയാത്തതിന്റെ കാരണം അവർ ആദ്യം തന്നെ ദൈവത്തിന്റെ ആരാധകരല്ല എന്നുള്ളതുകൊണ്ടാണ്.
I always say, Lord, I don't want to be a preacher, I want to be a worshipper.
ഞാൻ എപ്പോഴും ദൈവത്തോട് പറയാറുണ്ട്, ദൈവമേ എനിക്കൊരു പ്രസംഗകനായിരിക്കാൻ താല്പര്യമില്ല, എനിക്കൊരു ആരാധകനാകണം.
I want to be known as a worshipper.
ഒരു ആരാധകനാണ് എന്നാണ് ഞാൻ അറിയപ്പെടേണ്ടത്.
Preaching is just the overflow of the cup of worship.
ഈ ആരാധന എന്ന കപ്പിൽ നിന്റെ നിറഞ്ഞു തുളുമ്പുന്ന അവസ്ഥയാണ് പ്രസംഗിക്കുക എന്നുള്ളത്.
But I am a worshipper.
എന്നാൽ ഞാൻ ഒരു ആരാധകനാണ്.
And I'm going to be worshiping for all eternity.
നിത്യത മുഴുവൻ ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ പോവുകയാണ്.
I'm only beginning here.
ഞാൻ ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നു എന്ന് മാത്രമേ.
I'm not going to preach for all eternity.
ഞാൻ നിത്യത മുഴുവൻ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നില്ല.
Preach is only for a few years.
ചില വർഷങ്ങൾ മാത്രം പ്രസംഗമുണ്ട്.
Be a worshipper.
നിങ്ങൾ ദൈവത്തിന്റെ ഒരു ആരാധകനായി.
The Holy Spirit will then lead you along the way of the cross where you die to yourself and you become a better worshipper.
നിങ്ങൾ ഈ വഴിയിൽ നിങ്ങളെ മുമ്പോട്ട് നയിക്കുകയും നിങ്ങളുടെ സ്വയത്തിന് നിങ്ങൾ മരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ നല്ല ഒരു ആരാധകനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റും. How do we know when God is speaking to us?
That we have already answered.
നമ്മൾ നേരത്തെ ഉത്തരം പറഞ്ഞല്ലോ, എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത്. 1 കൊരിന്ത്യർ 12:5, എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല.
2 കൊരിന്ത്യർ 12:5,
എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഇവിടെ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്ന ബലഹീനത എന്നതിന്റെ അർത്ഥം എന്താണ്?
That is actually, he's talking, he describes it further in verse 9 and in 10. Verse 10 he describes it.
അത് തുടർന്ന് 10-ാം വാക്യത്തിൽ അതിനെ
weaknesses, insults, distresses, persecutions, difficulties.
ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടം.
These things are what he calls when I'm weak then I'm strong.
ഞാൻ ബലഹീനനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് അതാണ് ഉദ്ദേശിക്കുന്നത്.
So those are the infirmities he's talking about.
അവൻ അവിടെ സംസാരിക്കുന്ന ഈ ബലഹീനത ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. When we take part in the table of the Lord, are we not confessing the fulfillment of the law of sin and of death in us that demands self-will, flesh represented by the broken bread, and confessing the manifestation of the life of Christ in us, and therefore under the law of spirit of life in Christ represented by the cup of the new covenant? Is this interpretation biblical? Or is it just a memory of the physical death of Jesus?
This is a very clever person who has discovered various clever truths in these little things.
ഇങ്ങനെയുള്ള മേധോസ്വത്തിലെ കാര്യങ്ങളിലൊക്കെ പല കാര്യങ്ങൾ കണ്ടെത്തുന്ന ഒരു ബുദ്ധിയുള്ള ആളാണ് ഈ ചോദ്യം എഴുതിയിരിക്കുന്നത്.
You don't have to think about all these high things.
ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല.
When I break the bread,
ഞാൻ അപ്പം നുറുക്കുമ്പോൾ,
I am saying, Lord, I want to be broken like your body was broken.
കർത്താവേ, അങ്ങയുടെ ശരീരം നുറുക്കപ്പെട്ടതുപോലെ ഞാൻ നുറുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു.
I want my will to be broken.
കർത്താവേ, എന്റെ ഹിതം നുറുക്കപ്പെടുവാനായിട്ട് ഞാൻ.
I don't want that. You should not break bread.
അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അപ്പം നുറുക്കരുത്.
When I drink the cup,
ഞാൻ ഈ അപ്പം മാത്രം കുടിക്കുമ്പോൾ,
I want to take sin seriously because this is what you shed your blood for.
കർത്താവേ, ഞാൻ പാപത്തെ ഗൗരവമായിട്ട് എടുക്കുന്നു, ഇതിനുവേണ്ടിയാണല്ലോ അങ്ങ് രക്തം ചിന്തിയത്.
When I break bread with others, I'm saying, Lord, I'm in fellowship with all these people who are one bread, one body with me.
എന്നോടൊപ്പം ഈ കൂട്ടായ്മ ആചരിക്കുന്ന സഹോദരന്മാരോടൊപ്പം, കർത്താവെ, ഞാൻ ഒന്നാണ്, അവരോടൊപ്പം ഞാൻ ഒരു ശരീരമാണ് എന്നും നിങ്ങൾ പറയുക.
It just means that I want to walk in the same way Jesus walked and I want to fellowship with his body on earth now.
യേശുക്രിസ്തു നടന്നതുപോലെ ഞാൻ നടക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നും എന്നോടൊപ്പമുള്ള സഹോദരന്മാരോട് കൂട്ടായ്മ ആചരിക്കുവാനും ഞാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് എന്റെ ലളിതമായ അർത്ഥം.
Practical terms, that's what it means.
പ്രായോഗികമായിട്ട് അതാണ് എന്റെ അർത്ഥം. Why can't I live a bit of worldly life like going for movies or listening to music and still be a real faithful Christian? ഞാൻ ഒരു കുറച്ച് ലോകപരമായിട്ട് ജീവിച്ച് സിനിമയ്ക്ക് പോവുകയും അങ്ങനെയുള്ള പാട്ടൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്ത് എന്നിട്ടും ഒരു ഒരു നല്ല വിശ്വസ്തനായ ക്രിസ്ത്യാനിയായിട്ട് എന്തുകൊണ്ട് ജീവിച്ചുകൂടാ?
It's a question of inner desire.
നിങ്ങളുടെ ആന്തരികമായ താല്പര്യത്തിന്റെ ഒരു ചോദ്യമാണ്.
It's like a pig saying, why can't I play in the dirt and muck and be a nice pig?
ഒരു പന്നി ചോദിക്കുകയാണ്, എനിക്ക് ഈ ഈ അഴുക്ക് വെള്ളത്തിലും ഇതിനകത്തും ഈ ഓടയിലും ഒക്കെ ഒന്ന് അവിടെ കളിച്ച് നടന്നിട്ട് എനിക്ക് അതിനുശേഷം ഒരു നല്ല പന്നിയായിട്ട് ജീവിച്ചൂടെ?
അങ്ങനെ
ജീവിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ അപ്പോഴും നീ ഒരു പന്നിയാണ് എന്ന് നീ ഓർക്കുക.
God wants to change our nature and make us like a cat that does not even like to go into that muck.
Nammude swabhavathe maati namme oru poochiye pole aakku endey aagrahikkunnu. Nammal aa poochikku aa odayil povan thaalpriyamilla.
When you avoid evil because it's a law, you are living under the old covenant.
Oru nyayapramanam aayathukondu നിങ്ങൾ പാപത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പഴയ നിയമത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരാളാണ്.
That is better than no covenant, I agree.
ഒരു നിയമവും ഇല്ലാതെ ജീവിക്കുന്നതിനേക്കാട്ടിലും ഈ പഴയ നിയമത്തിന്റെ കീഴിൽ ജീവിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു.
So law is better than no covenant.
അതുകൊണ്ട് ഒരു ഉടമ്പടിയും ഇല്ലാത്ത ജീവിതത്തെക്കാട്ടിലും പഴയ ഉടമ്പടി നല്ലത് തന്നെ.
But better is grace where there's a change of nature where you don't even want to do it because it's dirty.
എന്നാൽ അതിലും ഉത്തമം, അതിലും നല്ലത് കൃപയിലുള്ള ഒരു ജീവിതമാണ്. നിങ്ങൾക്ക് ആ കൃപ ലഭിക്കുമ്പോൾ ഈ പാപം ചെയ്യുവാനായിട്ടുള്ള താല്പര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടും.
Supposing a child comes to me,
ഒരു കുഞ്ഞ് എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നു എന്ന് ചിന്തിക്കുക.
And says, daddy, I want to lick the toilet bowl every day.
എനിക്ക് ഓരോ ദിവസവും ഈ കക്കൂസ് നക്കാൻ താല്പര്യമുണ്ട്.
Will I still be your son?
ഞാൻ എങ്ങനെ കക്കൂസ് നക്കിയാൽ ഞാൻ എന്നിട്ടും അങ്ങയുടെ മകനായിരിക്കുമോ?
What will you tell your son if he asks you that?
അങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ മകനോട് നിങ്ങൾ എന്ത് മറുപടി പറയും?
I'm your son, but I want to lick the toilet every morning when I get up.
ഞാൻ അങ്ങയുടെ മകനാണ്, പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഓരോ രാവിലെയും പോയി കക്കൂസ് നക്കുവാൻ താല്പര്യമുണ്ട്.
You tell me what you'll tell your son.
നിങ്ങളുടെ മോനോട് നിങ്ങൾ എന്ത് പറയും എന്ന് നിങ്ങൾ എന്നോട് പറയുക.
You'll get him medically examined first.
നിങ്ങൾ ആദ്യം അവനെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അവന്റെ മാനസിക സ്ഥിതി പരിശോധിക്കും.
See, when Christian life is a changed nature.
ക്രിസ്തീയ ജീവിതത്തിൽ ഒരു നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുമ്പോൾ
you have feel an inward revulsion to licking a toilet.
നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു കക്കൂസ് നക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു അതിനോടൊരു വെറുപ്പ് തോന്നുന്നു.
But you put a pig inside that toilet, you just enjoy it thoroughly.
എന്നാൽ നിങ്ങൾ അവിടെ ഒരു പന്നിക്കുട്ടിയെ അങ്ങോട്ട് വിടുക, അതിനെന്ത് സന്തോഷമാണ്. അവൻ പറയുന്നത് എനിക്ക് ഇവിടെ താമസിച്ചാൽ മതി. അത് നിങ്ങളുടെ സ്വഭാവത്തെ കാണിക്കുന്നു.
യു നീഡ് ടു ബി ബോൺ അഗൈൻ.
ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കണം. ജോസഫിനെ ത്യജിച്ച് യൂദായെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? യൂദാഗോത്രത്തെ ജോസഫിനെ ത്യജിച്ച് യൂദാഗോത്രത്തെ തിരഞ്ഞെടുക്കുവാൻ കാരണം എന്താണ്?
I'm not an Israelite and I'm not interested to find out.
ഞാൻ ഒരു ഇസ്രായേൽ വ്യക്തിയല്ല, എനിക്കത് കണ്ടുപിടിക്കാൻ താല്പര്യമില്ല.
There were reasons why God chose one above the other. I'm talking about the two nations. I think one probably because one worshiped idols more than the other.
എനിക്കത് കൂടുതൽ താല്പര്യമില്ല. പക്ഷേ എന്നാലും ഒരു ഞാൻ ചിന്തിക്കുന്നത് ഒരു ഗോത്രം കൂടുതൽ അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു, അതുകൊണ്ടായിരിക്കാം. രണ്ട് വാക്യങ്ങളാണ്, സംഖ്യാപുസ്തകം 12:8-9, യോഹന്നാൻ സംഖ്യ നമ്പേഴ്സ് 12:8-9, ദെൻ ജോൺ 1:18. ഇത് രണ്ടും മനസ്സിലാവുന്നില്ല, ഒന്ന് വ്യക്തമാക്കാം.
യാ, വെൻ ദാറ്റ്സ് ടോക്കിംഗ് അബൌട്ട് സീയിങ് ഗോഡ്, നോ വൺ ഹാസ് സീൻ ഗോഡ് അറ്റ് എനി ടൈം.
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
സോ വെൻ ഇറ്റ് സേസ് ദാറ്റ് മൈ സെർവന്റ് മോസസ് ഐ വിൽ സ്പീക്ക് ടു ഹിം ഫേസ് ടു ഫേസ്,
ഞാൻ മോശയോട് മുഖാമുഖമായി സംസാരിക്കും.
You must compare it scripture with scripture. The Lord also told Moses, you cannot see my glory and live.
മോശയോട് ദൈവം പറഞ്ഞു, നീ എന്റെ മഹത്വം കണ്ടു നിനക്ക് ജീവിക്കുവാൻ കഴിയില്ല എന്നും പറഞ്ഞു.
He said in Exodus,
അത് പുറപ്പാടിലാണ് പറഞ്ഞത്,
you only see my backside,
നിനക്ക് എന്റെ പുറം മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ.
So these are figurative words of speech. God doesn't have a face or a backside.
ഇതെല്ലാം ആലങ്കാരികമായിട്ട് ദൈവം പറയുന്നതാണ്. ദൈവത്തിന്റെ മുഖമോ പുറമോ ഒന്നുമില്ല.
He's trying to say that you can't see my full glory.
എന്റെ മുഴുവൻ മഹത്വവും നിനക്ക് കാണുവാൻ കഴിയുകയില്ല എന്ന് ദൈവം പറയുകയാണ്. മുഖസ്തുതി പറയുന്നത് നുണയാണ് എന്ന് പറഞ്ഞല്ലോ, ഫ്ലാറ്ററിങ്. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ, പ്രധാനങ്ങളിൽ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ആഫ്രിക്കയിലേക്ക് വനാന്തരങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ച് റെവലേഷൻ 23 പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ്, അതിനെ ഒരു നുണയായിട്ട് കരുതാമോ?
വാട്ട് അബൌട്ട് വെൻ ജീസസ് സെഡ് അബൌട്ട് സ്വാലോയിങ് എ കാമൽ?
യേശു ക്രിസ്തു ഒരു ഒട്ടകത്തെ വിഴുങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? അതൊരു ഒരു കള്ളമായിരുന്നോ?
കൻ എനിബഡി സ്വാലോ എ കാമൽ?
ആർക്കെങ്കിലും ഒരു ഒട്ടകത്തെ വിഴുങ്ങാൻ കഴിയുമോ?
He spoke about a log inside your eye. How can you get a log inside your eye?
നിങ്ങളുടെ കണ്ണിൽ ഒരു തടിക്കഷണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. നിങ്ങളുടെ കണ്ണിൽ എങ്ങനെയാ തടിക്കഷണം ഉണ്ടാവുക?
Jesus used exaggerations to highlight a certain truth.
ചില സത്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി യേശു ക്രിസ്തു ചില കാര്യങ്ങളെ പർവ്വതീകരിച്ച് അതിനെ അങ്ങനെ പറഞ്ഞു. ചില കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി, ചില
കാര്യങ്ങൾ
നിങ്ങൾ ഒരിക്കലും മറക്കാതെ ഓർത്തിരിക്കുന്നതിന് വേണ്ടി
ജീസസ് സ്പോക്ക് ലൈക്ക് ദാറ്റ്.
യേശു ക്രിസ്തു അങ്ങനെ സംസാരിച്ചു.
ആൻഡ് ഐ നോ വെനെവർ ഐ ഹാവ് സ്പോക്കൺ അബൌട്ട് റെവലേഷൻ 23 പീപ്പിൾ നെവർ ഫോർഗെറ്റ് ഇറ്റ് ദേർ ഹോൾ ലൈഫ്.
ഞാൻ ഇപ്രകാരം വെളിപ്പാട് 23 എന്ന് പറയുമ്പോൾ ആളുകൾ അത് ഒരിക്കലും മറക്കാറില്ല.
ഐ ആം ഗ്യാരണ്ടി യു വിൽ ഓൾസോ നോട്ട് ഫോർഗെറ്റ് ഇറ്റ്.
നിങ്ങളും അത് മറക്കുകയില്ല.
വാട്ട് ഇസ് ദ ലെസൺ ദാറ്റ് ദേർ ആർ സർട്ടൻ തിങ്സ് വിച്ച് ആർ നോട്ട് റിട്ടൻ ഇൻ ദ ബൈബിൾ വിച്ച് യു ആർ ട്രൈയിങ് ടു കോൾ ബൈബിൾ ട്രൂത്ത്.
ഞാൻ എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ബൈബിളിൽ എഴുതാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ വെളിപ്പാട് നിങ്ങൾ അത് സത്യമാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ നിങ്ങൾ പോകുന്നു. അതാണ് വെളിപ്പാട് 23.
സോ വി മസ്റ്റ് സീ വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു കമ്മ്യൂണിക്കേറ്റ് ട്രൂത്ത് ടു പീപ്പിൾ.
ആളുകൾ മറക്കാതിരിക്കുന്ന രീതിയിൽ അവളോട് സത്യം മനസ്സിലാക്കുവാനായിട്ട് എങ്ങനെയാണ് ശ്രമിക്കുക?
ഐ നോ ഇറ്റ് വർക്സ് ബിക്കോസ് പീപ്പിൾ ഹാവ് കം ടു മീ ആൻഡ് സെഡ് ബ്രദർ സാക്ക് ഐ റിമെമ്പർ വാട്ട് യു സ്പോക്ക് ഇൻ എ മീറ്റിംഗ് 40 ഇയേഴ്സ് അഗോ.
അത് എന്നോട് ചില ആളുകൾ 40 വർഷങ്ങൾക്ക് മുമ്പ് സഹോദര താങ്കൾ ആ മീറ്റിംഗിൽ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തിരിക്കുന്നു.
ഐ റിമെമ്പർ ദോസ് പോയിന്റ്സ് വെരി ക്ലിയർലി.
ഞാൻ വളരെ വ്യക്തമായിട്ട് ആ പോയിന്റുകൾ ഓർക്കുന്നു.
Because I would use picture language like Jesus often used picture language.
യേശു ക്രിസ്തു ഉപയോഗിച്ചതുപോലെ ഇങ്ങനെയുള്ള ചിത്രരൂപങ്ങൾ അലങ്കാരികമായിട്ടൊക്കെ ഞാൻ ഉപയോഗിക്കാറ്.
Like a parable.
അല്ലെങ്കിൽ ഉപമകൾ.
So that is the way Jesus preached.
അങ്ങനെയാണ് യേശു ക്രിസ്തു സംസാരിച്ചത്. സുവിശേഷം അറിയിക്കുന്നതിന് മുൻപായി മത്തായി 5, 6, 7 അനുസരിക്കാൻ പഠിക്കുകയാണ് ത്യാഗത്തെക്കാളും അനുസരണമാണെന്നും പറഞ്ഞല്ലോ. ഇങ്ങനെയെല്ലാം തികഞ്ഞതിന് ശേഷമേ സുവിശേഷം അറിയിക്കുവാൻ നമുക്ക് യോഗ്യത ഉണ്ടാവുകയുള്ളൂ. അത് കുറച്ചുകൂടെ വ്യക്തമാക്കാമോ?
നോ, വി മസ്റ്റ് പ്രീച്ച് ദ ഗോസ്പൽ വെനെവർ വി ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി എവരി ഡേ.
ഓരോ ദിവസവും നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ നാം സുവിശേഷം അറിയിക്കണം.
യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് എ PhD ബിഫോർ യു ടീച്ച് ദ കിൻഡർഗാർട്ടൻ ക്ലാസ്.
നിങ്ങൾക്ക് കിൻഡർ ഗാർഡൻ ക്ലാസ്സുകളിൽ LKG UKG യിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് PhD പട്ടം ആവശ്യമില്ല.
ഇഫ് യു ആർ ഇൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് യു കൻ ടീച്ച് യുവർ യങ്ങർ ബ്രദർ ഹൂസ് ഇൻ കിൻഡർ ഗാർഡൻ.
നിങ്ങൾ ഒന്നാം ക്ലാസ്സിലാണെങ്കിൽ പോലും നിങ്ങളുടെ LKG UKG കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയും. നിങ്ങളുടെ അനിയന്മാരെ പഠിപ്പിക്കാൻ.
യു ആർ ഓൺലി 6 ഇയേഴ്സ് ഓൾഡ്.
നിങ്ങൾക്ക് 6 വയസ്സേ ഉള്ളൂ.
ബട്ട് യു കൻ ടീച്ച് യുവർ 4-year-old ബ്രദർ ABC.
പക്ഷേ നിങ്ങളുടെ 4 വയസ്സുള്ള നിങ്ങളുടെ അനിയനെ ABC പഠിപ്പിക്കാം.
So, but you still, you're not stopping with first standard. Maybe you're pursuing a PhD.
നിങ്ങൾ ഒന്നാം ക്ലാസ്സിലുള്ള പഠിത്തം നിർത്തുന്നില്ല. നിങ്ങൾ PhD വേണ്ടി പഠിക്കുവാൻ താല്പര്യപ്പെടുന്ന ആളാണ്.
We seek to obey and we recognize always that obedience is more important than sacrifice.
നാം അനുസരിക്കുന്നതിന് നാം മുൻതൂക്കം കൊടുക്കുകയും അത് ത്യാഗത്തെക്കാട്ടിലും അനുസരണമാണ്
പ്രധാനമെന്ന്.
എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പൂർണ്ണരാകേണ്ട ആവശ്യമില്ല.
യു ഹാവ് ടു ജസ്റ്റ് നോ ഇൻ യുവർ ലൈഫ് മോർ ദൻ വാട്ട് ദാറ്റ് പേഴ്സൺ നോസ്.
ആ ആളിനെ അറിയുന്നതിനേക്കാട്ടിലും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി.
ഇഫ് യു ഹാവ് അക്സെപ്റ്റഡ് ക്രൈസ്റ്റ് ടുഡേ ആൻഡ് യു ആർ റിയലി ബോൺ അഗൈൻ.
നിങ്ങൾ ഇന്ന് കർത്താവിനെ സ്വീകരിച്ച് ശരിക്കും വീണ്ടും ജനനം പ്രാപിച്ച ആളാണെങ്കിൽ
യു ആർ റെഡി ടു പ്രീച്ച് ടു മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ദി വേൾഡ് ഹു ആർ നോട്ട് ബോൺ അഗൈൻ.
വീണ്ടും ജനനം പ്രാപിച്ചാത്ത ഈ ലോകത്തിലുള്ള ലക്ഷോപലക്ഷം ആളുകൾക്ക് അവിടെ സുവിശേഷം പറയുവാൻ നിങ്ങൾക്ക് തയ്യാറാണ്.
യു സ്റ്റിൽ പ്രസ് ഓൺ ടു പെർഫെക്ഷൻ ഓവർ ദി നെക്സ്റ്റ് 50 ഇയേഴ്സ്.
പക്ഷേ തുടർന്ന് 50 വർഷത്തോളം അടുത്ത 80 വർഷക്കാലം നിങ്ങൾ വീണ്ടും ഈ പൂർണ്ണതയിലേക്ക് ആയുകയാണ്.
ഐ സ്റ്റാർട്ടഡ് പ്രീച്ചിംഗ് വെരി സൂൺ ആഫ്റ്റർ ഐ വാസ് born again and baptized.
ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു സ്നാനപ്പെട്ട ശേഷം ഞാൻ ആദ്യം താമസിക്കാതെ ഞാൻ പ്രസംഗിക്കാനായിട്ട് ആരംഭിച്ചു.
I couldn't preach like I'm preaching today, but I could teach ABC of this Christian life.
ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന പോലെ അന്ന് പ്രസംഗിക്കാൻ കഴിയുകയില്ലായിരുന്നു. പക്ഷേ ക്രിസ്ത്യ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ അന്ന് എനിക്ക് പഠിപ്പിക്കുവാൻ കഴിയുമായിരുന്നു. Ephesians 3:14 അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബവും എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിക്കാം.
ഐ തിങ്ക് ദി ലോർഡ് ഇസ് ദി പോൾ ഇസ് റെഫറിംഗ് ടു എവരിതിങ് ഓൺ എർത്ത് ഹൂസ് ക്രിയേറ്റഡ് ബൈ ഗാഡ്. എവരിതിങ് ഇൻ ഹെവൻ ബിലോങ്സ് ടു ഗാഡ്.
സ്വർഗത്തിലുള്ളതെല്ലാം ദൈവത്തിന്റേതാണ്. ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനെയും.
സോ ഇറ്റ്സ് we can't be dogmatic exactly what he meant there.
അവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയില്ല.
It's recognizing that everything in heaven and earth comes from God.
സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്ന് അവിടെ കർത്താവ് പൗലോസ് അവിടെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്.
The family of God in heaven and the family of God on earth.
സ്വർഗ്ഗത്തിലുള്ള കുടുംബം ഭൂമിയിലുള്ള കുടുംബം എല്ലാം ചേർത്ത്. മത്തായി 26:23 എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് ഇത് പുതുതായി കുടിക്കും വരെ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ ഇനി കുടിക്കുകയില്ല എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു. ഇതിന്റെ അർത്ഥം ഒന്ന് വിശദീകരിച്ചു തരാം.
I understand that Jesus will rule on earth for 1,000 years.
യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 1,000 ആണ്ട് വാഴും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
We don't understand fully how it will be in those years.
ആ ദിവസങ്ങളിൽ അത് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല.
There's a lot of things concerning the millennial kingdom and eternity are spoken in picture language and it's very difficult to be exactly define what it means.
ആയിരം ആണ്ടുവാഴ്ച നിത്യത ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പല ചിത്ര രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ആലങ്കാരികമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്.
Eating and drinking is a picture of fellowship and that is what we are going to have with Jesus.
ഭക്ഷിക്കുക പാനം ചെയ്യുക എന്നുള്ളത് കൂട്ടായ്മയെ കാണിക്കുന്നു. യേശുവിനോടൊപ്പം നമുക്ക് അതാണ് ഉണ്ടാകുവാനായിട്ട് പോകുന്നത്.
When he says if you I stand at the door and knock, if you open I will come in and I will eat with him.
ഞാൻ നിങ്ങളുടെ ഹൃദയ കവാടത്തിൽ മുട്ടുന്നു, ഞാൻ നിങ്ങൾ തുറന്നാൽ ഞാൻ നിങ്ങളോട് ഒപ്പം ഭക്ഷണം കഴിക്കും എന്ന് പറയുമ്പോൾ
that is talking about fellowship.
അത് കൂട്ടായ്മയെ കാണിക്കുന്നു. വീട്ടിൽ ഷോപ്പീസ് ആയിട്ട് ആന കുതിര തുടങ്ങിയ കാര്യങ്ങൾ വെക്കുന്നത് തെറ്റാണോ? അതുകൊണ്ട് നമ്മൾ പിശാചിന് വഴി തുറന്നു കൊടുക്കുകയാണോ? ആണെങ്കിൽ അത് ബോധ്യം വരാത്ത അവിശ്വാസിയായ ഭർത്താവിനെ എതിർക്കുവാൻ പാടുണ്ടോ?
You know, it says in Romans 14, it's according to your conscience.
റോമലേഖനം 14-ാം അധ്യായത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷി അനുസരിച്ച്
if it disturbs your conscience, get rid of it.
നിങ്ങളുടെ മനസ്സാക്ഷിക്ക് അത് ഒരു തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അതിനെ കളയുക.
If your husband is the head of the house, submit to your husband.
പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവാണ് വീട്ടിന്റെ തല എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭർത്താവിനെ അനുസരിക്കുക.
None of these external things can take away God from your heart.
ഇങ്ങനെയുള്ള ബാഹ്യമായ ഒരു കാര്യത്തിനും നിങ്ങളുടെ ഹൃദയത്തിലും ദൈവത്തെ എടുത്തു കളയുവാൻ കഴിയുകയില്ല.
I worked with a number of believers in Bangalore, in Tamil Nadu, who live young brothers who and sisters who live in homes where there are idols, their parents are Hindus.
ഹിന്ദുക്കളായ മാതാപിതാക്കളുടെ കൂടെ വിഗ്രഹങ്ങൾ വീട്ടിൽ നിറഞ്ഞിരിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന നൂറുകണക്കിന് അവിടെയുള്ള ചെറുപ്പക്കാരായ വിശ്വാസികളെ തമിഴ്നാട്ടിലും ഒക്കെ ഞാൻ
കണ്ടു.
അവരെന്താ ചെയ്യുക?
I teach them how you can be an overcomer when your house is surrounded with idols.
നിങ്ങളുടെ വീടിനെ ചുറ്റും മുഴുവനും അവിടെ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ അവിടെ ജയാളിയായിട്ട് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ അവരോട് പറയും.
They are overcoming something which Christian believers are never overcoming.
ഇവിടെ ക്രിസ്തീയ വിശ്വാസികൾക്ക് ഒരിക്കലും ജയിക്കുവാനായിട്ട് അവസരം ലഭിക്കാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവർ ജയിക്കും.
I don't know whether you have been into a house full of idols.
വിഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ഭവനത്തിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന്
എനിക്കറിയില്ല. I went into a home like that and it was so oppressive, the atmosphere.
അങ്ങനെയുള്ള ഒരു ഭവനത്തിലേക്ക് ഞാൻ ഒരിക്കൽ പോവുകയുണ്ടായി. അത് ആ അന്തരീക്ഷം അത് വളരെ നമ്മളെ പിടിച്ചു ഞെരുക്കുന്നതാണ്.
I really had a compassion for these dear brothers and sisters who come out of Hindu homes and who have to live there every day.
അങ്ങനെ ഈ ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്നും പുറത്തു വന്ന് ആ ഹൈന്ദവ കുടുംബങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന ചെറുപ്പക്കാരെ ഓർത്ത് എനിക്ക് എന്റെ ഉള്ളിൽ അവരോട് മനസ്സിലായി തോന്നി.
What are you worried about some little wooden elephant which is kept in your house?
നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ആന ഷോക്കേസിലുള്ള ആനയെ കുതിരയെക്കുറിച്ച് നിങ്ങൾ ഇത്ര ഭാരപ്പെടേണ്ട കാര്യം എന്താ?
Forget it.
മറന്നു കളയുക. Can you please explain what will happen after death of a believer? Will the believers be able to recognize each other in heaven?
Yes. Peter recognized Moses and Elijah even though he had never seen them.
Patros Moshiyum Eliyavinum orikkal polum kandittillayirunnengilum thirichariyuvan kazhinju.
They didn't come and say hi Peter, I'm Moses.
Avaru vanna Patrosinte eduthu hello Patrose njan Moshiyanu ennu parayilla.
It's immediate recognition.
പത്രോസിന് ഉടനെ അത് മോശയാണെന്ന് മനസ്സിലായി. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള വിശ്വാസികളെ എല്ലാം ഞാൻ ഉടനെ തന്നെ മനസ്സിലാക്കും.
And when we die we go immediately to God's presence.
നാം മരിക്കുമ്പോൾ ഉടനെ തന്നെ നാം ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പോകും.
If you are holding on in faith till the end.
നിങ്ങൾ അവസാനം വരെ നിങ്ങൾ വിശ്വാസത്തിൽ നിലച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകും. ഇത് ഡോണ്ടോ വെദർ ദിസ് ഇസ് ബൈ എ ബ്രദർ ഓർ എ സിസ്റ്റർ. ഇപ്പൊ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വീട്ടിൽ അടുത്തുള്ള ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയി. അല്ല, വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു പ്രായമുള്ള സ്ത്രീക്ക് കുറച്ച് പ്രയാസമുള്ളതുപോലെ തോന്നി. അപ്പൊ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്ത് അവിടെ എന്തോ ഒരു പിശാചിന്റെ ഇത് പുറത്തുപോയി. അപ്പോൾ അവർക്കൊരു സമാധാനവും ശാന്തതയും ഉണ്ടായി. ഉടനെ തന്നെ ദേഹം മുഴുവൻ കുളിരുകോരി, വലിയ ഒരു തണുപ്പുണ്ടായി. ഞാൻ ഇങ്ങനെ ചെയ്തത് ശരിയാണോ? വാസ്തവത്തിൽ എനിക്ക് ഇത് ചെയ്യാമോ? ഇങ്ങനെ ചെയ്ത് ശരിയാണ്?
See, I believe that any service we do for God is going to make us stronger.
നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഏതൊരു ശുശ്രൂഷയും അത് നമ്മെ കൂടുതൽ ബലമുള്ളവരാക്കി തീർക്കുന്നു.
And not make us fearful or cold or any such thing.
നാം അങ്ങനെ ചെയ്യുന്ന ഒരു ശുശ്രൂഷ നമ്മെ പേടിപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമുക്ക് ഒരു തണുപ്പുണ്ടാക്കുകയോ ഒന്നും ചെയ്യുകയില്ല.
I mean, we'll be physically tired if we are traveling here, traveling there, preaching, preaching, preaching. That is true because we are human. Jesus was also tired and slept.
നാം മനുഷ്യരായിരിക്കുന്നതുകൊണ്ട് അവിടെയും ഇവിടെയും ഒക്കെ നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് ശാരീരികമായിട്ട് ക്ഷീണമുണ്ടാകും. നമുക്ക് യേശു ക്രിസ്തുവും ക്ഷീണമുണ്ടായി ഉറങ്ങിയതായിട്ടൊക്കെ വായിക്കുന്നു.
Casting out a demon doesn't make us weak.
എന്നാൽ നാം പിശാചിനെ പുറത്താക്കുമ്പോൾ അത് നമ്മെ ബലഹീനരാക്കുന്നില്ല.
So you need to ask yourself whether you are walking with the Lord in the light.
നിങ്ങൾ വെളിച്ചത്തിൽ കർത്താവിനോടൊപ്പം നടക്കുകയാണോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക.
It may not have been a demon at all.
അത് ഒരു പിശാച് ആയിരിക്കണമെന്ന് തന്നെയില്ല.
Maybe in just influence you prayed and something good happened, praise the Lord.
നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ഒരു തെറ്റായ സ്വാധീനം ഉണ്ടായിരുന്നു, അത് മാറിപ്പോയി, പ്രൈസ് ദി ലോർഡ്. പ്രവചനങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും ഒന്നുകൂടി വ്യക്തമാക്കി തരാമോ? നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണും, പ്രവചിക്കും എന്ന് വായിക്കുന്നല്ലോ.
We have to leave it to God to decide what vision and dreams and etc. He gives us.
നമ്മുടെ എൽഡേഴ്സിനെ കുറിച്ചും അവർ പരീക്ഷന്മാരായി എന്നൊരു കംപ്ലൈന്റും കൂടെ അദ്ദേഹത്തിനുണ്ട്. Some of our elders are Pharisees and like that, so they also need to have a realization of themselves.
Yeah, but I feel that it is not your job to criticize your elders.
പക്ഷേ ഞാൻ ഈ ചോദ്യം പറഞ്ഞ ആളോട് പറയുന്നു, ഈ എൽഡേഴ്സിനെ കുറ്റം പറയേണ്ടത് നിങ്ങളുടെ ജോലിയല്ല.
If you are not happy with them, there are 1,000 churches. Go and join somewhere where you find some spiritual elders.
നിങ്ങൾക്ക് നിങ്ങളുടെ ആ മൂപ്പനോട് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നില്ലെങ്കിൽ ആയിരക്കണക്കിന് സഭകൾ മറ്റു സ്ഥലങ്ങളിലുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ചേരാമല്ലോ.
Sit in that church.
നിങ്ങൾ ആ സഭയിൽ ഇരിക്കരുത്.
Where the elders are Pharisees.
പരീശന്മാരായ മൂപ്പന്മാരുള്ള സഭകളിൽ ഇരിക്കരുത്.
Don't attend a conference organized by Pharisees.
പരീശന്മാർ അവര് നടത്തുന്ന ഒരു കോൺഫറൻസിൽ നിങ്ങൾ പങ്കെടുക്കരുത്.
You probably should not be here.
നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ തന്നെ നിങ്ങൾ വരാൻ പാടില്ല.
Go and find some perfect church with perfect elders.
പൂർണ്ണതയുള്ള മൂപ്പന്മാരുള്ള പൂർണ്ണതയുള്ള സഭ നിങ്ങൾ പോയി കണ്ടെത്തുക.
Go there and join it.
അവിടെ പോയി നിങ്ങൾ അവിടെ ചേരുക.
I guarantee in 6 months you'll come running back here.
നിങ്ങൾ ആറ് മാസം കഴിയുമ്പോൾ ഓടി തിരിച്ച് ഇവിടേക്ക് വരും എന്ന് ഞാൻ ഉറപ്പു തരാം.
All these critical people I have seen many of them in my life.
എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈ തരത്തിൽ കുറ്റം പറയുന്ന ആളുകളെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്.
They look for perfect husband, perfect wife. They'll remain single all their life.
അവര് പൂർണ്ണരായ ഭർത്താക്കന്മാരെ അന്വേഷിച്ച്, പൂർണ്ണരായ ഭാര്യമാരെ അന്വേഷിച്ച് അവർ കാത്തിരിക്കും. ജീവിതം മുഴുവൻ അവർ തനിയെ ആയിരിക്കും, രോഗം കഴിക്കാതെ.
There was a young man who came to a godly brother.
ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു ദൈവഭക്തനായ സഹോദരന്റെ അടുക്കൽ വന്നു.
Can you suggest to me a perfect church?
അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ഒരു പൂർണ്ണതയുള്ള സഭ എനിക്ക് കാണിച്ചു തരാമോ?
He said, I've been a believer 50 years. I've never seen a perfect church.
അദ്ദേഹം പറഞ്ഞു, 50 വർഷമായിട്ട് ഞാൻ ഒരു വിശ്വാസിയാണ്, ഒരു പൂർണ്ണതയുള്ള സഭ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
If you find one,
പക്ഷേ നീ ഏതെങ്കിലും അങ്ങനെയുള്ള പൂർണ്ണതയുള്ള ഒരു സഭ കണ്ടാൽ,
don't join it.
നീ അവിടെ പോകരുത്.
Because as soon as you join it, it'll be corrupt.
കാരണം നീ അവിടെ പോയാൽ ഉടനെ അത് പൂർണ്ണത നഷ്ടപ്പെടും.
Because you're not perfect.
കാരണം നീ പൂർണ്ണതയുള്ളവനല്ല.
See, one drop of dirt spoils a glass of pure water.
ഒരു ശുദ്ധമായ വെള്ളത്തിൽ ഒരു തുള്ളി മലിനജലം ആ വെള്ളത്തെ അശുദ്ധമാക്കും.
So that is my answer to whoever asked that question.
ആ ചോദ്യം ചോദിച്ച വ്യക്തിയോടുള്ള എന്റെ ഉത്തരം അതാണ്.
When you find the perfect church, don't join it.
നിങ്ങൾ ഒരു പൂർണ്ണതയുള്ള സഭ കാണുമ്പോൾ അവിടെ പോയി ചേരാതിരിക്കുക. Next is not a question, it is just a verse written.
But I want to say this, that don't dictate to God to give you visions and prophecies.
പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് പോയി എനിക്ക് ദർശനം തരണം, എനിക്ക് പ്രവചനം തരണം എന്ന് പറഞ്ഞ് ദൈവത്തോട് പോയി നിങ്ങൾ ആ രീതിയിൽ അവകാശം പറയാതിരിക്കുക.
God gives many things to people and most people who hear God and see God things don't often talk about it.
ദൈവം ഇപ്രകാരം ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തരുന്ന ആളുകൾ അവര് പലപ്പോഴും ആ കാര്യങ്ങൾ പൊതുവായിട്ട് പറയാറില്ല.
Jesus said, by their fruit you shall know them.
യേശു ക്രിസ്തു പറഞ്ഞത് അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം.
Not by all the stories they tell about their dreams and visions and angels they saw.
അവരുടെ സ്വപ്നങ്ങളും അവരുടെ ദർശനങ്ങളും അവർ കണ്ട മാലാഖമാരുടെയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടല്ല അവർ ആത്മീയരാണോ നിങ്ങൾ അറിയുക.
I look at the fruit in a man's life.
ഞാൻ നോക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഫലം എങ്ങനെയാണ്.
Many false prophets who speak about their visions and dreams in Christendom today.
ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ അവർ കണ്ട ദർശനങ്ങളെക്കുറിച്ചും മാലാഖമാരെക്കുറിച്ചും ഒക്കെ പറയുന്ന പല കള്ളപ്രവാചകന്മാരുണ്ട്.
And Jesus said, you will know them by their fruit.
യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് അവരുടെ ഫലത്താൽ അവരെ തിരിച്ചറിയാം.
So what I look for in a man's life is,
ഞാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നോക്കുന്നത്
not how much he talks about his visions and dreams and miracles and all that.
അവൻ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും ഒക്കെ എത്ര സംസാരിക്കുന്നു എന്നുള്ളതല്ല.
What is his attitude to money?
പണത്തോടുള്ള അവന്റെ മനോഭാവം എന്താണ്?
Is he a humble person whom you can approach easily and meet?
താഴ്മയുള്ള എളുപ്പത്തിൽ പോയി കാണാനും സംസാരിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയാണോ അദ്ദേഹം?
How has he brought up his children? Are all his children following the Lord?
എങ്ങനെയാണ് തന്റെ കുഞ്ഞുങ്ങളെ അദ്ദേഹം വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്? തന്റെ എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തെ പിൻപറ്റുന്നവരാണോ?
Children know the parents better than anybody else.
മറ്റാരെക്കാട്ടിലും അധികം മാതാപിതാക്കളെ അറിയുന്നത് കുട്ടികൾക്കാണ്.
And if they see the parents are hypocrites, they will not follow the Lord.
മാതാപിതാക്കൾക്ക് അപടഭക്തിക്കാരാണെങ്കിൽ കുഞ്ഞുങ്ങൾ ദൈവത്തെ പിൻപറ്റുകയില്ല.
Next thing I want to see is, does he preach and practice holiness of life?
അദ്ദേഹം വിശുദ്ധിയെ പ്രസംഗിക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാറുണ്ടോ?
Next thing I see is, show me some of his close co-workers. Are they godly people?
വീണ്ടും ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടെയുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാണ് അവര് ദൈവഭക്തിയുള്ള ആൾക്കാരാണോ?
Then show me some church that he has planted.
അദ്ദേഹം നട്ട വളർത്തിയ ഏതെങ്കിലും സഭ കാണിക്കുക.
These are the four or five things by which I recognize a true servant of God.
ഒരു യഥാർത്ഥത്തിലുള്ള ദൈവ മനുഷ്യനെ ഞാൻ തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള നാലോ അഞ്ചോ അടയാളങ്ങളിലൂടെയാണ്.
There are very few in India, there are very few in the world.
ഈ ഇന്ത്യയിലും ലോകത്തിലും ഇങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ്.
That's what the Bible Jesus said, very few find the way to life.
അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ജീവങ്കലേക്കുള്ള വഴി കണ്ടെത്തുന്നവർ ചുരുക്കമാണ്.
I'm only repeating what Jesus said.
യേശുക്രിസ്തു പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്.
That's all.
It's just a verse, there's no question.
Okay. So we finish on time. It's a wonderful thing to start on time and finish on time.
അതുകൊണ്ട് നാം സമയത്ത് തന്നെ തീർത്തു, നമ്മൾ സമയത്ത് തുടങ്ങി സമയത്ത് തീർത്തു.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father,
സർവസ്നേഹ പിതാവേ,
help us to find the answers to things that we still haven't got the answer to.
കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്ത കാര്യങ്ങൾക്കും ഉത്തരം തരുവാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ.
Guide us to in your perfect will.
കർത്താവേ, അങ്ങയുടെ പൂർണ്ണ ഹിതത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ.
Pray in Jesus' name.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.